وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأحسن الحديث حديث محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمان رايا സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ മസ്ജിദിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹത്തിൽപ്പെട്ടതാണ് അവൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് കൂടുക എന്നുള്ളത്. ദുനിയാവിൽ ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്, പല രൂപത്തിലുള്ള തിരക്കുകളിലും പല രൂപത്തിലുള്ള വ്യത്യസ്ത പരിശ്രമങ്ങളിലായി കഴിഞ്ഞുകൂടുമ്പോൾ ആ തിരക്കുകളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്നതിന് വേണ്ടി അവൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിഅമത്താണ്. അതിനൊരിക്കലും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹു നൽകിയ ഓരോ നിഅമത്തും അതിന് ശുക്ർ കാണിക്കൽ, നന്ദി കാണിക്കൽ വളരെ നിർബന്ധമായ കാര്യമാണ്. അതല്ലായെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം മജ്ലിസിൽ നിന്നും കേൾക്കുന്ന ഇൽമ്, അതിനുള്ള നന്ദി എന്ന് പറയുന്നത് ആ ഇൽമ് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക പോലെയുള്ള കാര്യങ്ങളിലൂടെ അള്ളാഹുവിന് അതിനുള്ള ശുക്ർ കാണിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ചില അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് പണ്ഡിതന്മാരിത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് അതൊരു വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലുമെല്ലാം തന്നെ ധാരാളം നന്മകളും സുരക്ഷയും നമുക്ക് അള്ളാഹുവിൽ നിന്നും ഉറപ്പാക്കാൻ പറ്റുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ അതൊരു രക്ഷയുടെ കപ്പലാണെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായ ഒരു ഹദീസിലൂടെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന കാര്യം, അതെന്തുമാത്രം ആവശ്യക്കാരാണ് മനുഷ്യർ എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിച്ച സഹീഹ് ബുഖാരിയിലുള്ള അന്നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമയുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹ് വൽ വാഖിഇ ഫീഹാ കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീന. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളെല്ലാം പാലിക്കുന്ന ഒരു ജനവിഭാഗം, അതുപോലെ അത് കാറ്റിൽ പറത്തി അതിനെ പരിഗണിക്കാത്ത ഒരു ജനവിഭാഗത്തിൻ്റെ ഉപമ എന്ന് പറയുന്നത് കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീന. ഒരു വിഭാഗം ആളുകളാണ് അവരെ നിറക്കിട്ടുകൊണ്ട് ഒരു കപ്പലിലേക്ക്, ഒരു കപ്പൽ യാത്രയ്ക്ക് വേണ്ടി പ്രവേശിപ്പിക്കുകയുണ്ടായി. ഫഅസാബ ബഅലുഹും അലഹ വബഅലുഹും അസ്ഫലഹ. ആ കപ്പലിന് രണ്ട് തട്ടുണ്ട്. അതിൽ ചില ആളുകൾ കപ്പലിൻ്റെ അടിത്തട്ടിലാണുള്ളത്, വേറെ ചില ആളുകൾ അവർക്ക് നറുക്ക് വീണത് കപ്പലിൻ്റെ മുകളിൽ കഴിയാനാണ്. ഫഖാന അല്ലദീന ഫി അസ്ഫലിഹ ഇദസ്തഖൗ മിനൽ മാഇ മറു അലാ മൻ ഫൗഖഹും ഫഖാലു ലൗ അന്ന ഖറഖ്നാ ഫി നസീബിനാ ഖർഖ വലം നുഅദി മൻ ഫൗഖനാ. താഴെയുള്ള ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി അവർക്ക് മുകളിലേക്ക് പോകണമായിരുന്നു. അങ്ങനെ അവർ മുകളിലേക്ക് പോകുന്ന സമയത്ത് താഴെയുള്ള ആളുകൾ വിചാരിച്ചു, നമ്മളെന്തിനാണ് എപ്പോഴും ഇങ്ങനെ മുകളിൽ പോയി ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത്, നമുക്ക് നല്ല വെള്ളം താഴെ കിട്ടാനുണ്ട്. അപ്പോൾ കപ്പലിൽ ചെറിയ ദ്വാരമുണ്ടാക്കിയാൽ താഴെ നിന്ന് തന്നെ നമുക്ക് വെള്ളം കോരാമല്ലോ, ഇങ്ങനെ പ്രയാസപ്പെട്ട് മുകളിലേക്ക് പോകേണ്ടല്ലോ എന്നവർ ചിന്തിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇൻ യത്രുകൂഹും വമാ അറാദു ഹലകു ജമീഅ. ഈ താഴെയുള്ള വിഡ്ഢികളായ ഈ ആളുകൾ വിചാരിച്ചതുപോലെ അങ്ങനെ ചെയ്യാൻ വിട്ടുകഴിഞ്ഞാൽ മുഴുവൻ ആളുകളും നശിച്ചു പോകും. കപ്പലിന് ദ്വാരമാണ് ഉണ്ടാക്കുന്നത് വെള്ളം കിട്ടുന്നതിന് വേണ്ടി. ആദ്യം കപ്പൽ മുങ്ങുകയില്ല, പക്ഷേ പിന്നീട് വെള്ളം പതിയെ പതിയെ നിറഞ്ഞ് നിറഞ്ഞ് കപ്പൽ മുങ്ങിപ്പോകും. വഇൻ അഖദു അലാ ഐദീഹിം നജൌ വനജൌ ജമീഅ. ആ മുകളിലുള്ള ആളുകൾ നിങ്ങളിങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരുടെ കൈക്ക് പിടിച്ചാൽ മുഴുവൻ ആളുകളും രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ മനോഹരമായ പാഠങ്ങൾ ഇതിലുണ്ട്, പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് കേവലം നമുക്ക് മാത്രം രക്ഷ കിട്ടുന്ന ഒരു കാര്യമല്ല, കേവലം സമൂഹത്തിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരുടെയും നിലനിൽപ്പ് അതിലുണ്ട് എന്നാണ്. നമ്മൾ ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ള കാര്യത്തിൽ നിന്ന് വിട്ടുനിന്നാൽ നാം യഥാർത്ഥത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു കപ്പലിൽ കഴിയുന്ന ആളുകളെ പോലെ ആയിരിക്കും. നമ്മൾ നമ്മുടെ കുഴി തന്നെയാണ് അതിലൂടെ നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ചെറിയ ഒരു സൂറത്തിൽ മനുഷ്യർ മുഴുവനും നാശത്തിലാണ് നഷ്ടത്തിലാണ് എന്ന് കാലത്തെ തൊട്ട് സത്യം ചെയ്ത് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. പല ആവർത്തി നമ്മളത് വായിച്ചിട്ടുണ്ടാകണം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം തന്നെയാണ് സത്യം, മനുഷ്യർ മുഴുവനും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ ഒഴികെ. ഇത് ഓരോരുത്തരും സ്വന്തത്തിനോട് ചെയ്യുന്ന ബാധ്യതയിൽപ്പെട്ടതാണ്. എന്നിട്ട് സമുദായത്തിനോട് സാമൂഹികമായ ബാധ്യത കൂടി അല്ലാഹു തആല പറഞ്ഞു, വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ് സബർ. പരസ്പരം ഹക്ക് ഉപദേശിക്കുന്ന, സതുപദേശം പരസ്പരം പകരുന്ന, നന്മകൾ കൽപ്പിക്കുന്ന, തിന്മകൾ വിരോധിക്കുന്നവരും ഒഴികെ. വതവാസൂ ബിസ് സബർ, അതിലുണ്ടാകുന്ന പ്രയാസത്തിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒഴികെ. നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറയുന്നത് നമ്മൾ നഷ്ടകാരികളിൽ ഉൾപ്പെടാതിരിക്കാനുള്ള ഒരു വിശേഷണമായിട്ട് അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ കൽപ്പിക്കുന്നവരെ അതുപോലെ തിന്മ വിലക്കുന്നവരെ പുകഴ്ത്തിയിട്ടും അത് ചെയ്യാത്ത ആളുകളെ അങ്ങേയറ്റം ശാപത്തിന് ഇരയായവരാണ് എന്നുമൊക്കെ ധാരാളമായി പറഞ്ഞതായി കാണാം. അല്ലാഹു തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, നാം എല്ലാം ഉൾപ്പെടുന്ന ഈ ഉമ്മത്ത് ഖൈർ ഉമ്മത്താണ്, ഏറ്റവും നല്ല ഉത്തമ സമുദായമാണ് എന്ന് പറഞ്ഞപ്പോൾ അവരിൽ ചില വിശേഷണങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല പറഞ്ഞല്ലോ, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. എന്നിട്ട് ആ ഉത്തമ സമുദായത്തിന്റെ ചില വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞു. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാ. അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുഅ്മിനീങ്ങളുടെ ഖൈർ ഉമ്മത്തിന്റെ ഒരു ഗുണമായിട്ടാണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് അല്ലാഹു തആല എണ്ണി പറഞ്ഞിട്ടുള്ളത്. ഇനി ആയത്തിന്റെ ഘടന നോക്കണം. യഥാർത്ഥത്തിൽ എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കാനുള്ള അടിസ്ഥാനം ഈമാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് കൂടി അല്ലാഹു തആല ആ ഈമാൻ പറയുന്നതിന് മുമ്പ് നന്മ കൽപ്പിക്കുക, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി, എന്നിട്ടാണ് വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് അത് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറയുന്ന കാര്യം അത് വളരെ നിസ്സാരമല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈമാൻ പോലും, അഥവാ ഈ നന്മ കൽപ്പിക്കൽ പോലും അല്ലാഹുവിങ്കിൽ സ്വീകാര്യമാകണമെങ്കിൽ ഈമാനുമാണ്. പക്ഷേ അതിന്റെ പ്രാധാന്യം നമ്മൾ ബോധ്യപ്പെടുത്താൻ അല്ലാഹു തആല അതിന്റെ തർത്തീബ് ഒന്ന് മാറ്റി ആദ്യം ഇതെടുത്തു പറഞ്ഞു. എന്നിട്ടാണ് ഈമാനിന്റെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇനി അതുപോലെ നോക്കൂ, മുഅ്മിനീങ്ങളുടെ വിശേഷണമായിട്ട് മുഅ്മിനീങ്ങൾ എങ്ങനെയായിരിക്കണം, ഏത് സ്വഭാവത്തിലുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോഴും സൂറത്തു തൗബയിൽ അല്ലാഹു തആല പറഞ്ഞു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅളുഹും ഔലിയാ ഉബഅ, സത്യവിശ്വാസികളായ ആളുകൾ ആണും പെണ്ണും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന പരസ്പരം കൂട്ടുകാരായ ആളുകളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൈത്രി ബന്ധത്തിൽ കഴിയുന്ന ആളുകളാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുകയില്ല, അവരെ പ്രയാസപ്പെടുത്തുകയില്ല, തൻ്റെ മുഅ്മിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഒരിക്കലും അവരങ്ങനെ ചെയ്യുകയില്ല. മറിച്ച് പരസ്പരം ഐക്യത്തിലും ഒരുമിപ്പിലും അതുപോലെ നല്ല ബന്ധത്തിലും കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്. എന്നിട്ട് ആ മുഅ്മിനീങ്ങളുടെ ഗുണം പറഞ്ഞു, യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വയഖീമൂന സ്സലാഹ വയൂതൂന സ്സകാ വയുതീഊന അല്ലാഹ വറസൂലഹ ഉലൈക സയർഹമുഹുമുല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. അവരുടെ വിശേഷണം പറയുമ്പോൾ അള്ളാഹു ആദ്യം ആരംഭിച്ചത് അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്. എന്നിട്ടാണ് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മുന്തിയ ഇബാദത്തായ നിസ്കാരവും സക്കാത്തും ഒക്കെ അള്ളാഹു തആല അതിനുശേഷമാണ് പറഞ്ഞത്. നിസ്കാരത്തിൻ്റെ പ്രാധാന്യം കുറക്കാനല്ല അവിടെ പറഞ്ഞത്, മറിച്ച് നിസ്കാരവും സക്കാത്തും ഒക്കെ നിങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്നത് പോലെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിങ്ങൾ കാണണം. അതൊരു നിസ്സാരമായി ആരെങ്കിലും ഒക്കെ ചെയ്യേണ്ട ബാധ്യതയേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. നമ്മൾ നിസ്കരിക്കുക, നോമ്പെടുക്കുക, നമ്മൾ സക്കാത്ത് കൊടുക്കുക, അങ്ങനെ നമ്മൾ ഭൗതികമായ കാര്യങ്ങളിൽ ഇങ്ങനെ വിരാജിക്കുക, അതല്ലാതെ ഇതൊന്നും നമ്മെ ബാധിക്കുന്ന കാര്യമല്ല എന്നാളുകൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു തആല ഇതാ മുഅ്മിനീങ്ങളുടെ ഗുണമായിട്ട് ആദ്യമായി എടുത്തു പറഞ്ഞിട്ടുള്ളത് അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, ഇതാ ഈ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ഗുണം ഒഴിവാക്കിയിട്ടുള്ള ആളുകളായിരുന്നു ബനു ഇസ്രായേലുകാർ. അതിന്റെ പേരിൽ അവർ ശപിക്കപ്പെട്ടു എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, ലുഇന അല്ലദീന കഫറു മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വഈസ ബിൻ മറിയം. ഈസ ബിൻ മറിയമിന്റെയും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും നാവിനാൽ ബനു ഇസ്രായേലുകാർ, കാഫിറുകളായ ബനു ഇസ്രായേലുകാർ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ബിമ അസൗ വകാനു യഅതദൂൻ. അവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പാപികളായ ആളുകളായിരുന്നു. എന്നിട്ട് അവരുടെ ധിക്കാരത്തിന്റെയും പാപത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ധിക്കാരവും പാപവുമായി അള്ളാഹു തആല പറഞ്ഞത്, കാനു ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലു. അവർ പരസ്പരം ചെയ്യുന്ന തിന്മകളെ തൊട്ട് വിലക്കുകയില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്മകളൊക്കെ ചെയ്യുന്നത് ആളുകൾ കാണും, പക്ഷെ ഒന്നും മിണ്ടൂല. എല്ലാ ആളുകളും മിണ്ടാതിരിക്കും, അവനവന്റെ തിന്മ ചെയ്തിട്ട് അവന്റെ പാട്ടിന് പോയിക്കോട്ടെ എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. ഇവന്റെ തിന്മയെ കുറിച്ച് അവനും ഒന്നും മിണ്ടുകയില്ല. അള്ളാഹു അവരെ വിശേഷിപ്പിച്ചത് ലബിഅസ്സമാകാനു യഫ്അലു, എത്ര മോശം പ്രവൃത്തി ചെയ്യുന്ന ആളുകളാണ് അവർ. അവർ പരസ്പരം തിന്മ വിരോധിക്കുന്നില്ല, നന്മ കൽപ്പിക്കുന്നില്ല എന്നാണ് അവരുടെ കാര്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതെല്ലാം അള്ളാഹു തആല എത്രമാത്രം പ്രാധാന്യം നന്മ കൽപ്പിക്കുന്നതിനും തിന്മ വിരോധിക്കുന്നതിനും കൊടുത്തിട്ടുണ്ട് എന്ന് ഖുർആനിലുള്ള തെളിവുകളാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മെമ്പറിൽ കയറി ഹംദും സലാത്തും ചൊല്ലിയിട്ട് അവിടുന്ന് പറയുകയുണ്ടായി, അല്ലാഹു യാ അയ്യുഹ നാസ്, ഓ ജനങ്ങളെ, ഇന്നല്ലാഹ യഖൂലു ലക്കും, തീർച്ചയായും അല്ലാഹു തആല നിങ്ങളോട് പറയുന്നുണ്ട്, മുറൂ ബിൽ മഅറൂഫി വൻഹു അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കണം, നിങ്ങൾ തിന്മ വിരോധിക്കണം, ഖബ്ല അൻ തദഊനി ഫലാ ഉജീബക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട്. നിങ്ങളിങ്ങനെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത് വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കും, പക്ഷെ ഞാൻ ഉത്തരം ചെയ്യുകയില്ല. വതസ്അലൂനി ഫലാ ഉഅതീയക്കും, നിങ്ങൾ എന്നോട് ചോദിക്കും, പക്ഷെ ഞാൻ നിങ്ങൾക്ക് നൽകുകയില്ല. വതസ്തൻസറൂനി ഫലാ അൻസറക്കും, നിങ്ങൾ എന്നോട് സഹായം അഭ്യർത്ഥിക്കും, ഞാൻ നിങ്ങൾക്കൊരു സഹായവും നൽകുകയില്ല. ഇങ്ങനെ ഒരു കാലം വരാനുണ്ട് നിങ്ങളിത് ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ, ഇതല്ല നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ള കാര്യം, അത് നിസ്സാരമായ ഒന്നല്ല. അതിൽ നമുക്ക് വലിയ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഓരോ മുസ്ലിമായ ആണിനും പെണ്ണിനുമുണ്ട് നിബന്ധനകളോടെ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവർ തോന്നുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൂട്ടുക എന്നതല്ല, മറിച്ച് മറ്റേതൊരു ഇബാദത്ത് പോലെ തന്നെയും ചില നിബന്ധനകളും പാലിക്കപ്പെടേണ്ടതായ ചില അടിസ്ഥാനങ്ങളും ഇതിനുണ്ട്. അതറിഞ്ഞിരിക്കണം. അതറിഞ്ഞിട്ടില്ല എങ്കിൽ പലപ്പോഴും നന്മ കൽപ്പിക്കാൻ ഒരുങ്ങുന്ന ആളുകൾ അതിനേക്കാളും വലിയ തിന്മയായിരിക്കും അവിടെ സൃഷ്ടിക്കുക. സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങളും അതുപോലെ തന്നെ വലിയ അപകടങ്ങളുമായിരിക്കും അവരെ കൊണ്ടുണ്ടാകുക. അല്ലെങ്കിൽ തിന്മ എന്ന് പറഞ്ഞ അവർ ചിലപ്പോൾ വിരോധിക്കുന്നത് വലിയ നന്മയുള്ള സമൂഹത്തിന് ഗുണകരമായ ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാനങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എഴുതുകയും പറയുകയും എല്ലാം ചെയ്ത ചില കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടുകയും അത് നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഒന്നാമതായി അറിയേണ്ട കാര്യങ്ങൾ 10 കാര്യങ്ങളാണ് ഇൻഷാ അള്ളാ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമതായി അറിയേണ്ട കാര്യം, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന കാര്യത്തിന്റെ ഹുക്കും എന്താണ് എന്നാണ്. എന്താണ് അതിൻ്റെ ഹുക്കും? ദീനുൽ ഇസ്ലാമിൽ ഏതൊരു പ്രവൃത്തിക്കും ഒരു ഹുക്കുമുണ്ടാകും അല്ലെ? അഞ്ചാറൊരു ഹുക്കുമുണ്ടാകും, കുട്ടികളൊക്കെ അത് പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കത് വാജിബാക്കിയ ഫർളായ കാര്യമായിരിക്കും, അതല്ലെങ്കിൽ മുസ്തഹബായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഹറാമായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള കറാഹത്തായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ മുബാഹായിരിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല, ചെയ്താലും ചെയ്തിട്ടില്ല എങ്കിലും ഒന്നുമില്ലാത്ത അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇങ്ങനെ അഞ്ചാലൊരു വിധി ഏതൊരു കാര്യത്തിനും ഉണ്ടാകും. അപ്പോൾ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നതിൻ്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, അത് വാജിബുൻ അലൽ ഉമ്മ, ഉമ്മത്തിന് നിർബന്ധമായ കാര്യമാണ്. ഉമ്മത്തിന് നിർബന്ധമായ കാര്യമാണ്, ഓരോ വ്യക്തിക്കും അല്ല, ഉമ്മത്തിന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറഞ്ഞത്. ഇനി ഉമ്മത്തിന് നിർബന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഫർളു കിഫായയാണോ, ഉമ്മത്തിലെ ഏതെങ്കിലും കുറച്ചാളുകൾ ചെയ്താൽ ഉമ്മത്തിലുള്ള എല്ലാവർക്കും മതിയായതാണോ, അതല്ല ആ ഉമ്മത്തിലെ ഓരോ ആളുകളും ചെയ്യേണ്ടതുണ്ടോ, അഥവാ ഫർളു ഐനാണോ ഫർളു കിഫായയാണോ? ഫർളു ഐനാണെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന അല്ല മുഴുവൻ ആളുകളും അവരതിൻ്റെ പേരിൽ ഒഴിവാക്കിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. ഫർളു കിഫായ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ ചെയ്താൽ ബാക്കിയുള്ള ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടും അല്ലേ? അതാണ് അതിൻ്റെ ഹുക്കും. അപ്പൊ ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൽ ചിലത് ഫർളു ഐനുണ്ട്, എന്നാൽ ചിലത് ഫർളു കിഫായയുമുണ്ട്. ഇതിനൊരൊറ്റ വിധിയല്ല. ഫർളു ഐൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു രണ്ടു വിഭാഗം ആളുകൾക്ക് ഫർളു ഐനാണ്. അതിലൊന്ന് മുസ്ലിം ഭരണാധികാരികൾക്കാണ്. മുസ്ലിം ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കീഴിലുള്ള പ്രജകളുടെ വിഷയത്തിൽ അവിടെ നന്മ കൽപ്പിക്കുക, അവിടെയുള്ള തിന്മയെ വിലക്കുക, അത് വിരോധിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. അത് അവരുടെ മേൽ ബാധ്യതയാണ്. അവർക്ക് പൂർണ്ണമായ അധികാരവും പൂർണ്ണമായ അതിനുമേലുള്ള നിയന്ത്രണവും ഉണ്ടായിട്ട് അവിടെ നന്മ കൽപ്പിക്കാതിരിക്കുക, തിന്മ കാണുമ്പോൾ അത് വിലക്കാതിരിക്കുക എന്നുള്ളത് അവർ കുറ്റക്കാരാകാൻ മതിയാക്കുന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇത് കേവലം മുസ്ലിം ഭരണാധികാരികൾക്ക് മാത്രമല്ല, മറിച്ച് രണ്ടാമതായി പറഞ്ഞത് ഓരോ വ്യക്തിയും അവനവൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. കുല്ലുക്കും റാഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിങ്ങൾ ഓരോരുത്തരും ഭരണീയരാണ്, ഭരിക്കുന്നവരാണ്. വമസ്ഊലുൻ അൻ റഈയതി, നിങ്ങളുടെ പ്രജകളെ തൊട്ട് നിങ്ങൾ ആരെയാണോ ഭരിക്കുന്നത് അവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിക്കും അവനവന്റെ വീട്ടിലുള്ള കാര്യത്തെ തൊട്ട് അവന് നിർബന്ധമായ കാര്യമാണ്. അവന്റെ വീട്ടിൽ അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യത്തും അവിടെ നടപ്പിലാക്കുന്നില്ല, അത് കൽപ്പിക്കുക എന്നുള്ളത് ഇവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അത് കണ്ടിട്ട് മിണ്ടാതെ പോകുക ഇല്ല, അള്ളാഹു താല അവന് വെറുതെ വിടുകയില്ല. അവന്റെ വീട്ടിൽ അവന്റെ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അവർക്ക് നിസ്കാരമില്ല, അവർ നോമ്പെടുക്കുന്നില്ല, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇത് കണ്ടിട്ട് ഞാൻ മിണ്ടാതെ പോകുക, ഞാൻ എൻ്റെ നിസ്കാരവും എൻ്റെ നോമ്പും നോക്കി പോകുക എന്ന് പറയുന്നത് നമുക്ക് അനുവദനീയമായ കാര്യമല്ല, മറിച്ച് നമ്മുടെ ബാധ്യതയാണ് ആ നന്മ അവിടെ കൽപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ ഹറാമുകൾ നടക്കുന്നു, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതായ കാര്യങ്ങൾ നടക്കുന്നു സ്വന്തം വീട്ടിലാണ്, അതിനെ തൊട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് പാടില്ലാത്ത കാര്യമാണ്, നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമാക്കുന്ന കാര്യം ഇതാണ്. ലുക്മാൻ അലൈഹിസ്സലാം അദ്ദേഹം തന്റെ മകനെ വിളിച്ച് പറയുന്ന നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സൂറത്തു ലുക്മാനിലുണ്ട്. മകനെ വിളിച്ച് പറയുകയാണ്, മോനെ നിസ്കരിക്കണം, അതുപോലെ തന്നെ നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം എന്ന കാര്യം കൂടി പഠിപ്പിക്കുകയാണ്. വസ്ബിർ അലാ മാ അസാബ, എന്നെ ബാധിക്കുന്ന കാര്യത്തിൽ നീ ക്ഷമിക്കണം. അഥവാ തൻ്റെ മകനോടാണ് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഇതിൽ നമുക്കും പാഠമുണ്ട്. അള്ളാഹു താല വെറുതെ അവതരിപ്പിച്ചതല്ല സൂറത്തുൽ ഉഖ്മാൻ. ഓരോ ഉപ്പാക്കും എന്തു ബാധ്യതയുണ്ട് മക്കളോട് എന്ന് പഠിപ്പിക്കുന്ന സൂറത്താണത്. അല്ലെ, ഇതിന് മുന്നേ ആയിട്ട് ആദ്യം പറഞ്ഞത് എന്താണ്? ലാ തുശ്രിക് ബില്ലാഹ്, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഇന്ന ഷിർക്ക് ലളുൽമുൻ അളീം, തീർച്ചയായും ഷിർക്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അക്രമം തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിക്കും അവൻ്റെ കീഴിലുള്ള അത് സ്ഥാപനമാകട്ടെ, അവൻ്റെ വീടാകട്ടെ, അവൻ്റെ കടയാകട്ടെ, അവിടെ ഒരു നന്മ കണ്ടിട്ടത് കൽപ്പിക്കാതിരിക്കുക, തിന്മ കണ്ടിട്ടത് വിലക്കാതിരിക്കുക എന്നത് അവന് പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, ഇത് ഫർളു കിഫായായി തീരും. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുമുണ്ട്, സമൂഹത്തിൽ പല നന്മകളും നടക്കുകയില്ല, പല തിന്മകളും അവിടെ നടമാടുന്നുണ്ടാകും. അപ്പോൾ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് താക്കീത് ചെയ്യുക, അവരെ നന്മയിലേക്ക് ക്ഷണിക്കുക, അവിടെ ഉണ്ടാകുന്ന തിന്മകളെ വിലക്കുക എന്നുള്ളത് അവർക്ക് ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. അത് ഓരോരുത്തർക്കും ബാധ്യതയില്ല, മറിച്ച് സമൂഹത്തിൽ അതിനുവേണ്ടി കുറച്ചാളുകൾ അതിനുവേണ്ടി മാറി നിന്ന് ആ ബാധ്യത നിർവഹിക്കുകയാണ് എങ്കിൽ മുഴുവൻ ഉമ്മത്തിനും അത് മതിയായതാണ്. എന്നാൽ ഇത്തരം ഫർളു കിഫായായ കാര്യങ്ങൾ പോലും ചില സമയത്ത് അത് ഫർളു ഐനായി ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങും. എപ്പോഴാണത്? പണ്ഡിതന്മാർ പറയുന്നു, ഒരു നാട്ടിൽ അവിടെ തിന്മകൾ നടക്കുന്നുണ്ട്, പക്ഷേ ആ തിന്മയെ എതിർക്കാൻ ആകെ ഒരു വ്യക്തിയെ ഉള്ളൂ, അയാൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും അവിടെ ഇല്ല. ആ നാട്ടുകാർക്ക് ആർക്കും ആ വിഷയത്തിൽ അറിവുമില്ല, കഴിവുമില്ല. എങ്കിൽ ഈ വ്യക്തിക്ക് അത് ഫർളു ഐനായി മാറുകയാണ്, തൻ്റെ വീട്ടിൻ്റെ കാര്യം പോലെയായി തീരുമെന്ന് പറഞ്ഞതായി കാണാം. അതല്ല എങ്കിൽ ഭരണാധികാരി, മുസ്ലിം ഭരണാധികാരിയുള്ള നാടാണെങ്കിൽ മുസ്ലിം ഭരണാധികാരി നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണ്, ഈ തിന്മ വിരോധിക്കാൻ അല്ലെങ്കിൽ നന്മ കൽപ്പിക്കാൻ ഏൽപ്പിക്കുകയാണ് എങ്കിൽ അപ്പോഴും അവന് നിർബന്ധമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുമയെ, അലിബിൻ അലി താലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കറിയാം. അത് പിന്നീട് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അബുൽ ഹയ്യാജിനോടും പറഞ്ഞിട്ടുണ്ട്, അലാ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ച കാര്യം ഞാൻ നിന്നെയും നിയോഗിക്കട്ടെയോ, അല്ലാ തദഅ സൂറത്തൻ ഇല്ലാ തമസ്തഹ വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സഹവൈത, പൊന്തി നിൽക്കുന്ന ഒരു ഖബറും അത് നിരപ്പാക്കാതെ നീ വിടാൻ പാടില്ല, അതുപോലെ രൂപങ്ങൾ അത് നശിപ്പിക്കാതെ നീ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഭരണാധികാരി ഒരു വ്യക്തിയോട് പറഞ്ഞാൽ ആ വ്യക്തിക്കും അത് നിർബന്ധമാകും എന്നുള്ളതാണ്. ഇതാണ് സഹോദരങ്ങളെ രണ്ടാമത്തെ കായിക, അഥവാ ഒന്നാമതായി നമ്മൾ പറഞ്ഞു അതിൻ്റെ ഹുക്കും അത് വാജിബാണ്, രണ്ടാമതായി നമ്മൾ പറഞ്ഞു അതിന് ഫർളു ഐനാണ്. വാജിബാണെങ്കിൽ അത് ഫർളു ഐനാണോ അതല്ല ഫർളു കിഫായയാണോ നമ്മൾ പറഞ്ഞു, അതിന് വിശദീകരണമുണ്ട്. ചില സമയത്ത് അത് ഫർളു ഐനാണ്, ചില സമയത്ത് അത് ഫർളു കിഫായയാണ്, സമൂഹത്തിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി. മൂന്നാമതായിട്ടുള്ള കായിക വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് യർജിഉ ഫി ഖവാഇദിഹി വളവാബിതിഹി ഇലാ ഖാഇദതി ശരീഅത്തിൽ കുല്ലിയ വഹിയ അന്ന ശരീഅ ജാഅത് ബിജൽബിൽ മസാലിഹി വതക്മീലിഹ വദർഇൽ മഫാസിദി വതഖ്ലീലിഹ. കുറച്ച് വലിയ കാര്യമാണ്, പക്ഷേ എളുപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദീനിൽ ഒരുപാട് നന്മകളെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ ഒരുപാട് തിന്മകളും ഇവിടെയുണ്ട്. ഈ നന്മകളെ എല്ലാം സ്വായത്തമാക്കുക, തിന്മകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നതാണ് ശരീഅത്തിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നന്മകൾ നമ്മൾ പരമാവധി ചെയ്യുക, തിന്മകൾ ഒഴിവാക്കുക എന്നതാണ് ഈ ശരീഅത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന കാര്യം ചെയ്യുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധ്യമാകുന്നത്ര നന്മകൾ അവർ കൊണ്ടുവരാനും അതുപോലെ തിന്മകൾ പരമാവധി കുറക്കാനുമാണ് അവർ ശ്രമിക്കേണ്ടത്. ഇനി ഒരാൾക്ക് നന്മ പൂർണ്ണമായി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവന് സാധ്യമാകുന്ന രൂപത്തിൽ നന്മകൾ കൊണ്ടുവരിക, തിന്മ പൂർണ്ണമായി അവൻ ഒഴിവാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സാധ്യമാകുന്ന അത്ര തിന്മയെ ഇല്ലാതാക്കുക. ഇത് നന്മ കൽപ്പിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട അടിസ്ഥാനമാണ്. നമുക്കൊരാളോട് പൂർണ്ണമായ നന്മയിലേക്ക് ഒരാൾ എത്തിക്കാൻ പറ്റില്ല എങ്കിൽ സാധ്യമാകുന്ന അത്ര നന്മ നമ്മൾ ചെയ്യണം. അതുപോലെ തിന്മയെ പൂർണ്ണമായി അവിടെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിലും തിന്മ കുറക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അടുത്ത ഖായിദ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നാലാമത്തെ ഖായിദ إذا ترتب على الأمر بالمعروف والنهي عن المنكر مفسدة عظم من مصلحة الأمر بالمعروف والنهي عن المنكر فلا يجوز حينها الأمر بالمعروف والنهي عن المنكر. നമ്മൾ നന്മ കൽപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തിന്മ വിരോധിക്കുന്ന സമയത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഷർറാണ് അവിടെ ഉണ്ടാകുന്നത് എങ്കിൽ ഒരിക്കലും തന്നെ അവിടെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അഥവാ ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ മിണ്ടാതിരിക്കേണ്ടി വരും. അവിടെ ഒരു കാര്യം, ഒരു തിന്മ നടക്കുകയാണ്, ആ തിന്മ നമ്മൾ പോയി എതിർത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാളും വലിയ തിന്മയാണ് അവിടെ ഉണ്ടാകുക. ആ സമയത്ത് നമ്മൾ ഈ അടിസ്ഥാനം അറിഞ്ഞിട്ടില്ല എങ്കിൽ തിന്മയാണല്ലോ ഞാൻ പോയി എതിർക്കും എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ തിന്മയാണ് അവിടെ ഉണ്ടാകുന്നത് എങ്കിൽ നമ്മളത് ചെയ്യാൻ പാടില്ല, മറിച്ച് നമുക്ക് ചിലപ്പോൾ മിണ്ടാതിരിക്കേണ്ടി വരും. ഇനി അതുപോലെ ചില നന്മകളുണ്ട്, ആ നന്മകൾ അവിടെ പോയി നമ്മൾ കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഷർറാണ് അവിടെ ഉണ്ടാകുക. നന്മ കൽപ്പിച്ചുകൊണ്ട് യാതൊരു ഉപകാരവും അവിടെ ഉണ്ടാകുകയില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നന്മ കൽപ്പിക്കലും ആ സമയത്ത് മാറ്റിവെക്കേണ്ട ചില സമയമുണ്ട്. ഇതിന് തെളിവുള്ള കാര്യമാണ്, ഇത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു ഖാഇദയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വല തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽ വല തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനു പുറമേ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളാകട്ടെ, പുണ്യപുരുഷന്മാരാകട്ടെ, ആരുമാകട്ടെ, അവരെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ് ചീത്ത പറയാൻ പാടില്ല എന്ന് പറയുന്നത്? അവരിൽ എന്തെങ്കിലും നന്മ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവരെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളത് കൊണ്ടോ? ഒന്നുമല്ല, മറിച്ച് അങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ, അവരാരാധിക്കുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ വ്യക്തികളെ ചീത്ത പറഞ്ഞാൽ ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽ, യാതൊരു അറിവുമില്ലാതെ അക്രമമായിക്കൊണ്ട് അള്ളാഹുവിനെ അവർ ചീത്ത പറയുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നമ്മൾ അവരെ ആ രൂപത്തിൽ ചീത്ത പറയാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ മുശ്രിക്കുകളുടെ വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആരാധ്യ വസ്തുക്കളെ അതിനെ നിന്ദിക്കുക, അതിനെ തരംതാഴ്ത്തി പറയുക എന്നുള്ളതിൽ ഒരുപാട് ഗുണമുള്ള കാര്യമാണ്. അവർ അതിലേക്ക് പെടാതിരിക്കാൻ ഇതിനൊന്നും യാതൊരു കഴിവുമില്ല. ആ രൂപത്തിൽ അവരെ നിന്ദിക്കുക, അതിനെ നിന്ദിച്ചുകൊണ്ട് തരംതാഴ്ത്തി പറയുക എന്നുള്ളതിൽ യഥാർത്ഥത്തിൽ ചില മസ്ലഹത്തുകളുണ്ട്. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവർ മോശമായി പറയുക എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുമെങ്കിൽ നമ്മൾ ഒരിക്കലും പോയി അത് ചെയ്യാൻ പാടില്ല, അത് വലിയ അപകടങ്ങൾക്കാണ് കാരണമാകുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ ഒരു തൊട്ടടുത്തൊരു ഉറൂസ് നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക, ദർഗയും ഉറൂസും നടക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ആളുകൾ പോയി അതിൻ്റെ അടുക്കൽ പോയി നമ്മൾ ശക്തമായി അതിൻ്റെ അടുത്ത് നിന്ന് ആ തിന്മയെ കൈകൊണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടോ ശക്തമായി എതിർക്കാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം. അവർ ചെയ്യാൻ പോകുന്നത് അവർ വന്ന് നമ്മളെ ആക്രമിക്കും അല്ലെങ്കിൽ നമ്മുടെ മസ്ജിദൊക്കെ അടിച്ച് തകർക്കും, അല്ലെങ്കിൽ ഒരുപാട് കലാപങ്ങൾക്കോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള രക്തച്ചൊരിച്ചിലുകൾക്കോ കാരണമാക്കും എന്ന് നമുക്ക് നിശ്ചയം വ്യക്തമായി ഉണ്ട് എങ്കിൽ ഒരിക്കലും തന്നെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. തിന്മ അവിടെ നടക്കുകയല്ലേ, അപ്പൊ ഞാൻ പോയി മിണ്ടാതിരിക്കണോ, ഞാൻ പോയി പറയണ്ടേ എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകരുത്. അതിന് ഉറൂസാകട്ടെ, ഉത്സവമാകട്ടെ, എന്തുമാകട്ടെ, നമ്മൾ അവിടെ പോയി ആ തിന്മ ഇതിവിടെ വെച്ച് നിർത്തണം എന്ന രൂപത്തിൽ നമ്മൾ സംസാരിച്ചാൽ ഇത് അള്ളാഹുവിന് ഏറ്റവും വലിയ ദേഷ്യമുണ്ടാകുന്ന, കോപമുണ്ടാകുന്ന ഷിർക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ പറയുന്നതൊക്കെ വാക്യങ്ങൾ ശരിയാണ്, പക്ഷെ ആ രൂപത്തിൽ നമ്മൾ അവിടെ പോയി സംസാരിച്ചാൽ അതിനേക്കാളും വലിയ ഫിത്തനയായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്കങ്ങനെ മിണ്ടാതിരിക്കേണ്ടത്. ഈ ഖായിദകൾ ചിലത് മനുഷ്യന്റെ നേരായ ബുദ്ധിയിൽ തന്നെ അവന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, അതുപോലെ ഷറഇന്റെ തെളിവുകളിലൂടെയും അവന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമതായി നമ്മൾ പറഞ്ഞ തെളിവ് ഖുർആനിൽ ഈ ആയത്താണ്. രണ്ടാമത്തൊരു തെളിവ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹയോട് മക്കം ഫത്ഹിന്റെ അന്ന് അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഒരു ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലൗല അന്ന ഖൗമകി ഹദീസു അഹദി ബികുഫ്ർ ലഹദംതുൽ കഅബത വലബനൈതുഹ അലാ ഖവാഇദ് ഇബ്രാഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറയാം, നിന്റെ ഈ ഖൗമുണ്ടല്ലോ, ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ചു വന്ന പുതു മുസ്ലിമീങ്ങളായ ആളുകൾ, അവരങ്ങനെ ആയിരുന്നില്ല എങ്കിൽ, അവരില്ലായിരുന്നെങ്കിൽ ഞാൻ കഅബ അത് ഒന്ന് പൊളിച്ചിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണോ നേരത്തെ പണിഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ പണിയുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന കഅബ അതിന് നാല് ചുമരാണ്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പണിഞ്ഞ കഅബ അങ്ങനെയല്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പണിഞ്ഞ കഅബ അതെങ്ങനെയാണെന്ന് കാണണമെങ്കിൽ ഇന്ന് നമുക്കറിയാം. കഅബയോട് നോക്കിയാൽ നമുക്ക് കാണാം, ഹജറുൽ അസ്വദ് കഴിഞ്ഞ് അതിനപ്പുറത്തെ ഭാഗത്തായിട്ട് ഹിജർ ഇസ്മായിൽ എന്ന ആളുകൾ പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്, ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു ഭാഗം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ അതുകൂടി കെട്ടി ഉയർത്തണമായിരുന്നു. ഒരിക്കൽ വലിയൊരു വെള്ളപ്പൊക്കത്തിൽ അത് മുശ്രിക്കുകളുടെ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ അത് തകർന്നു പോയപ്പോൾ മുശ്രിക്കുകൾ അത് പുതുക്കി പണിയുന്ന സമയത്ത് ഹലാലായ സമ്പാദ്യമില്ലാത്തതിനാൽ അവരത് ഉപേക്ഷിക്കുകയുണ്ടായി. ആ ഭാഗം അവർ പണിഞ്ഞില്ല. അവർ വലിയ കച്ചവടക്കാരാണ്, ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷേ ഹലാലല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അവരാ ഭാഗം കല്ലുകൊണ്ട് പണിഞ്ഞില്ല, മറിച്ച് അതവിടെ അങ്ങനെ ചെറിയൊരു ഉയർത്തിയില്ല, ചെറിയൊരു അടയാളം മാത്രമായി അതിന്റെ തറ മാത്രമാക്കി അവർ അങ്ങനെ വെച്ചു. അതുപോലെ വേറെയും ചില ലുൽമുകൾ, അക്രമങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഅബയ്ക്ക് യഥാർത്ഥത്തിൽ രണ്ട് വാതിലുകൾ ഉണ്ടായിരുന്നു, ഒന്ന് കയറാനും ഒന്ന് ഇറങ്ങാനും. ഇപ്പോൾ ഒരു വാതിലേ ഉള്ളൂ. ആദ്യ കാലഘട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പണിഞ്ഞ രൂപത്തിൽ അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അതുപോലെ അതിന്റെ വാതിൽ താഴെ നിന്ന് തന്നെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതായിരുന്നു. ഇന്ന് ഉയർന്നിട്ടാണ്, ഒരാളുടെ ഉയരൊക്കെ കഴിഞ്ഞാലാണ് ഇന്ന് ആ വാതിലുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ചില റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം പറയുന്നുണ്ട്, രണ്ട് വാതിൽ ഞാൻ ഉണ്ടാക്കും, വാതിൽ താഴെ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും വലിയ ഗുണകരമായ കാര്യം ഉപേക്ഷിക്കാനുള്ള കാരണമായി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുള്ളത്, ലൗല അന്ന ഖൗമക ഹദീസു അഹദിം ബികുഫ്ർ. ഈ മക്കം ഫത്ഹയിൽ ഒരുപാട് ആളുകൾ മുസ്ലിമാകുകയുണ്ടായി, അവരെല്ലാം പുതിയ മുസ്ലിമുകളാണ്. ഞാൻ ഈ പ്രവൃത്തി ചെയ്താൽ മുശ്രിക്കുകൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ സത്യപ്പെടുത്തലായി തീരും. എന്താണ് മുശ്രിക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മുഹമ്മദ് എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിൻഗാമിയായി വന്ന ആളൊന്നുമല്ല, ഇത് പുതിയ മതത്തിന്റെ ആളാണ്, ഇങ്ങനൊന്നൊരു ദീനില്ല, ഇത് അള്ളാഹുവിന്റെ ദീനല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ പിൻപറ്റേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. അതല്ലാതെ അവർക്ക് നബിമാരെ കുറിച്ച് അറിയാത്തത് കൊണ്ടൊന്നുമല്ല, മറിച്ച് ഇത് ഇസ്ലാം ദീനല്ല എന്നാണ് അവർ പറയുന്നത്, അള്ളാഹുവിന്റെ ദീനല്ല എന്നാണ് അവർ പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കഅബ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നേരത്തെ ഉള്ള രൂപത്തിലൊക്കെ മാറ്റി വേറെ രൂപത്തിലേക്ക് ആക്കുകയാണെങ്കിൽ മുശ്രിക്കുകൾ പറയുന്ന വാദം ശരിയാണ്, ഇത് പുതിയ ദീനാണ്, ഇത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദീനല്ല, അതുകൊണ്ടല്ലേ ഇബ്രാഹിം പണിഞ്ഞതെന്നൊക്കെ മാറ്റി ഇങ്ങനെയൊക്കെ മാറ്റുന്നത് എന്ന് സാധാരണക്കാർ ചിന്തിക്കും. അങ്ങനെ അവർ ദീൻ വിട്ട് മുർത്തദ്ദായി തീരാൻ, തിരിച്ച് കുഫാറുകളായി മടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതാണെങ്കിലും ഏറ്റവും വലിയ മഫ്സദത്താണ്, വലിയ ഫിത്നയാണത്. ഇതൊരു മസ്ലഹത്തുണ്ട്, പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഈ നന്മ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ തിന്മ അവിടെ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല, അവിടുന്ന് അത് ചെയ്യാതെ വിടുകയാണ് ചെയ്തത്. ഇതെപ്പോഴാണ്? മക്കം ഫത്ഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് എല്ലാ രൂപത്തിലെ ഭരണവും എല്ലാ കഴിവുമുള്ള സമയത്താണ്. കഴിവില്ലാഞ്ഞിട്ടല്ല, എല്ലാ കഴിവുമുണ്ട്, പക്ഷേ അത് വലിയൊരു ഫിത്നക്ക് കാരണമാകും. അപ്പൊ ചില മസ്ലഹത്തുകൾ, ചില ഗുണങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത്, ചില കാര്യങ്ങൾ നമ്മൾ നടപ്പിൽ വരുത്തുന്ന സമയത്ത് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുമെന്ന് കണ്ടാൽ നമുക്ക് ചിലപ്പോൾ ആ കാര്യം ചെയ്യുന്നത് ഒരല്പം ചിന്തിക്കേണ്ടി വരും. ഇതിപ്പോൾ ചെയ്യേണ്ടതില്ല, ഇത് ചെയ്താൽ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. അതല്ല, അത് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടാകുക, പ്രശ്നങ്ങൾ വളരെ കുറവ് ഉണ്ടായാലേ ഉള്ളൂ എങ്കിൽ നമുക്കത് ചെയ്യാം. നന്മയാണ് അവിടെ കൂടുതലുള്ളത് എങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷേ ഇവിടെ മുസ്ലിമീങ്ങൾ തിരിച്ചു കുഫാറുകളായി മുർത്തദ്ദായി പോകുക എന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടത്, അതുകൊണ്ട് അത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ ഈ ഖായിദക്ക് പണ്ഡിതന്മാർ തെളിവ് പറഞ്ഞിട്ടുള്ള, അഥവാ തിന്മ വിരോധിക്കുക അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുക എന്ന സമയത്ത് ഇതിന് തെളിവായി മറ്റൊരു ഹദീസ് പറഞ്ഞതായി കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് വന്ന് ഒരു അറാബി, ഒരു ഗ്രാമീണനായ വ്യക്തി മൂത്രമൊഴിക്കുകയുണ്ടായി. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് മസ്ജിദിൽ മൂത്രമൊഴിക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. അല്ല, അതിനേക്കാൾ ചെറിയൊരു മാലിന്യം, ഒരു ഒരാൾ അവന്റെ കഫം തുപ്പുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ വളരെയധികം വെറുക്കപ്പെട്ട കാര്യമാണ്, പാടില്ലാത്ത കാര്യമാണ്. ഇദ്ദേഹം അതല്ല ചെയ്യുന്നത്, മൂത്രമൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മൂത്രമൊഴിക്കാൻ, ഒരു ഭാഗത്തു നിന്ന് മൂത്രമൊഴിക്കാൻ തുടങ്ങിയപ്പോൾ സഹാബികളെല്ലാവരും ആക്രോശിച്ചുകൊണ്ട് അയാൾക്കെതിരെ തിരിയാൻ തുടങ്ങി. കാരണം വലിയ തെറ്റാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയാണ് തടഞ്ഞത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം? പണ്ഡിതന്മാരത് വിശദീകരിച്ചു. ഇദ്ദേഹത്തെ എങ്ങാനും സഹാബികൾ പോയി തടയാൻ നിൽക്കുകയാണ് എങ്കിൽ ആ ചെറിയൊരു ഭാഗത്ത് മൂത്രമാകുന്നതിന് പകരം ഇയാൾ എല്ലാ ഭാഗത്തേക്കും നജസാക്കുന്ന അവസ്ഥ വരും. അതുപോലെ തന്നെ മൂത്രമൊഴിക്കുക എന്ന കാര്യം പെട്ടെന്ന് ഒരാൾ നിർത്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ ശാരീരികമായ ബുദ്ധിമുട്ട് വരെ വരാനുള്ള കാരണമാകും. അങ്ങനെ ഒരുപാട് ഫിത്തനകൾ അവിടെ ഉണ്ടാകാൻ കാരണമാകും. എന്നാൽ അതൊന്ന് ക്ഷമിച്ചിട്ട് അതിനുശേഷം അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്താൽ ഇതെല്ലാം ഇല്ലാതായിത്തീരും. അഥവാ ആ തിന്മ വിരോധിക്കുന്ന സമയത്ത് അതിനേക്കാളും ഒരുപാട് ഷർറുകൾ ഉള്ളാകാതിരിക്കാൻ, ആ നജസ് തന്നെ ഒരുപാട് ഭാഗത്തേക്ക് ആകാതിരിക്കാനുമൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അത് നമുക്ക് ഹദീസിന്റെ അവസാനം വായിക്കുമ്പോൾ കാണുകയും ചെയ്യും. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ദുആ ചെയ്യാണ് ഈ അറാബി. അല്ലാഹുമർഹം മുഹമ്മദ, അള്ളാഹുവേ മുഹമ്മദ് എനിക്ക് കാരുണ്യം ചൊരിയണേ. വലാ തർഹം അഹദ, മറ്റാർക്കും കാരുണ്യം ചൊരിയരുത് എന്ന് പറഞ്ഞു. കാരണം ബാക്കിയുള്ള ആളുകൾ തടയാൻ പോയിട്ടുണ്ട്. അപ്പോൾ നേരെ വിപരീത ഫലമാണ് ഉണ്ടാകുക. ചില ആളുകളെ ചില കാര്യമൊക്കെ തടയാൻ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തടയരുത് എന്നാണ് പറഞ്ഞത്. വലിയൊരു തെറ്റാണ് ഉണ്ടായിട്ടുള്ളത് പോലും. എന്തുകൊണ്ടാണ് പറഞ്ഞത്? കാരണം അത് ആ തെറ്റ് തടഞ്ഞാൽ അതിനേക്കാളും വലിയ തിന്മ അവിടെ സംഭവിക്കുമെന്നുണ്ട് എങ്കിൽ അതങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. ഈ അടിസ്ഥാനമാണ് മുസ്ലിം ഭരണാധികാരികൾക്കിടയിൽ അവർക്ക് ഫുജൂർ തിന്മകളും അതുപോലെ ഹറാമായ കാര്യങ്ങളും പ്രകടമായാലും അതിനെതിരെ ഇറങ്ങിപ്പുറപ്പെടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനവും ഇത് തന്നെയാണ്. മുസ്ലിം ഭരണാധികാരികൾ അവർ ശരീഅത്തനുസരിച്ചാണ് ഭരിക്കേണ്ടത്. പക്ഷെ അവിടെ അതാ പലിശ, അവിടെ അതാ കള്ള് ഹലാലാക്കുന്നു, അവിടെ അതാ മറ്റ് തോന്നിവാസകൾ തിന്മകൾ അങ്ങനെ നടമാടുകയാണ്. ഇതിനെതിരെ ആളുകൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അതിനേക്കാളും വലിയ ഷർറായിരിക്കും മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകുക. കാരണം ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് നിർഭയത്വം ഉണ്ടാകുക. അതുപോലെ തന്നെ മുസ്ലിമിന്റെ അഭിമാനത്തിനും അവന്റെ ശരീരത്തിനും സംരക്ഷണം ഉണ്ടാകുക എന്നുള്ളതൊക്കെയാണ്. അതുപോലും ഇല്ലാതായിത്തീരും. പൂർണമായ അരക്ഷിതാവസ്ഥയും നിർഭയത്വമില്ലായ്മയും ഒക്കെ അവിടെ നടമാടും. നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പല രാജ്യങ്ങളും, ഈജിപ്ത്, മിസ്, അതുപോലെ സിറിയ, ഇറാഖ് പോലെ ധാരാളം രാജ്യങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ലിബിയ, ഒരുപാട് രാജ്യങ്ങളിൽ അറബ് വസന്തം അങ്ങനെയുള്ള പല പേരുകളിലും അവിടെയുള്ള ഭരണാധികാരികൾക്കെതിരെ പുറപ്പെടുകയും പിന്നീട് അവിടെയുള്ള ആളുകൾ പറയുകയാണ് നേരത്തെ ഇവിടെ ഒരു വാലിമായ അക്രമിയായ ഒരു ഭരണാധികാരിയാണ് ഉണ്ടായിട്ടുള്ളൂ, അയാളെ ഷർറ് മാത്രം പഠിച്ചാൽ മതി, ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും ഈ രൂപത്തിലുള്ള അക്രമവും തോന്നിവാസവും നടക്കാൻ തുടങ്ങി. ആരും ചോദിക്കാനും പറയാനുമില്ല. കാരണം ഭരണമില്ല, പൂർണ്ണമായ ഭരണമില്ലാതെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനില്ല. ഓരോരുത്തൻ്റെയും അഭിമാനവും അതുപോലെ തന്നെ അവരുടെ നിർഭയത്വം ഒക്കെ മുൾമുനയിലാണ് ഈ അവസ്ഥയിലേക്ക് എത്തി. അപ്പം നേരത്തെ ഷർറുണ്ട്, ആ ഷർറിനോട് നമുക്ക് വിധേയപ്പെട്ടിട്ടോ ആ ഷർറിനോട് നമുക്ക് അടുപ്പമുണ്ടായിട്ടോ ഒന്നുമല്ല നമ്മൾ ആ ഷർറ് തീർക്കാത്തത്, അതിനെതിരെ പരസ്യമായി പറയാത്തത്. കാരണം അതിനേക്കാളും വലിയ ഷർ അവിടെ ഉണ്ടാകരുത് എന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്, അതിനു വേണ്ടിയിട്ടാണ് സലഫികൾ ഈ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ പരസ്യമായി ഖുറൂജ് പുറപ്പെടുക പാടില്ല എന്ന് പറയാനുള്ള കാരണം. ഈ ഖായിദയുടെ അടിസ്ഥാനത്തിൽ നന്മ കൽപ്പിക്കുമ്പോൾ തിന്മ വിരോധിക്കുമ്പോൾ അത് പാലിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വളരെ മനോഹരമായ ഒരു ഇബാറത്തുണ്ട്. അദ്ദേഹം ഈ കാര്യങ്ങൾ അഥവാ നന്മകൾ തിന്മ വിലക്കുന്ന സമയത്ത് അതിനേക്കാളും വലിയ തിന്മ ഉണ്ടാകരുത് എന്ന കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ ഇസ്തിഖാമയിൽ, ولهذا كنت آمر أصحابنا ألا يمنعوا الخمر عن أعداء المسلمين من التثر والكرج ونحوهم. അതുകൊണ്ടാണ് എന്റെ കൂടെയുള്ള കൂടെ സഹചാരികളായ ആളുകളോട് കള്ളു കുടിക്കുന്ന താർത്താരികളായ ആളുകളെ അതിൽ നിന്നും തടയേണ്ട, അവർ കള്ളു കുടിച്ചുകൊള്ളട്ടെ എന്ന് ഞാൻ പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഈ താർത്താരികളായ ആളുകൾ അവരിങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഉപദ്രവവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളുകളാണ്. അവർ സദാസമയം കള്ളും ലഹരിയും ഒക്കെ ഉപയോഗിച്ച് കഴിയുന്ന ആളുകളാണ്. അപ്പൊ ആ സമയത്ത് അവരിങ്ങനെ കള്ളും ലഹരിയുമൊക്കെ ആയി ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഇങ്ങനെ കുടിക്കുന്ന കണ്ടാൽ ഇബ്നു തൈമിയ റഹിമഹുള്ള നടന്നു പോകുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരാൾ അതിനെ എതിർക്കാൻ ഒരുങ്ങുകയാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ള ഇദ്ദേഹത്തെയാണ് എതിർത്തത്, അത് പോയി എതിർക്കാൻ നിൽക്കണ്ട. അദ്ദേഹം പറയുന്നു, വഅഖൂലു ഇദാ ശരിബു ലം യസുദ്ദുഹും ദാലിക അൻ ദിക്രില്ലാഹി വഅനിസ്സല. അവർ ഈ കള്ളു കുടിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവരൊരിക്കലും തന്നെ മുസ്ലിമീങ്ങളെ നിസ്കരിക്കുന്നതിൽ നിന്നോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നോ തടുക്കുന്നില്ല. അവർ കള്ളു കുടിച്ച് അവിടെ അങ്ങനെ ഇരുന്നു കൊള്ളും. ബൽ അനിൽ കുഫ്രി വൽ ഫസാദി ഫിൽ അർ. എന്നാൽ അവിടെ തടയപ്പെടുന്നത് ഒരുപാട് ഫസാദും കുഫറും ഒക്കെ ഇല്ലാതാകുക എന്നുള്ളതാണ്. അവരിങ്ങനെ ലഹരിയിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ അവർ മറ്റ് ഫസാദൊന്നും വേറെ ഉണ്ടാക്കുകയില്ല. അതേപോലെ അദ്ദേഹം പറയുന്നു, സുമ്മ ഇന്നഹു യൂഖി ഉബൈനഹുമുൽ അദാവത്ത് വൽ ബഖ്ല. ഇവരിങ്ങനെ ഈ മുശ്രിക്കുകളായ തർത്താരികളായ ആളുകൾ അവരിങ്ങനെ കള്ളു കുടിച്ചിരുന്ന് കഴിഞ്ഞാൽ അവർ അവരുടെ ഇടയിൽ അടിയുണ്ടാക്കിക്കോളും, അതാണ് നല്ലത്. വദാലിക മസ്ലഹത്തുൽ മുസ്ലിമീൻ, അതാണ് മുസ്ലിമീങ്ങൾക്ക് നന്നായിട്ടുള്ളത്. ഫസഹവുഹും ഷർറു മിൻ സുക്രിഹിം, അവർ ഉണർച്ചയിലിരിക്കുക എന്നുള്ളത് അവർ ലഹരിയിലിരിക്കുക എന്നതിനേക്കാളും ഷർറാണ്. ഫലാ ഖൈറ ഫീ ഇആനതിഹിം അലസ്സഹ, അവരെ ഇങ്ങനെ ഉണർച്ചയിൽ ലഹരിയൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ അവരെ ഇങ്ങനെ ഉണ്ടാകാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതിൽ നന്മയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കള്ളു കുടിക്കുന്നത് നമ്മൾ തടഞ്ഞാൽ പിന്നീട് അവർ നേരെ കള്ളു കുടിക്കാതിരുന്ന മുസ്ലിമീങ്ങൾ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന അതിനേക്കാളും വലിയ അക്രമങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിനേക്കാളും നല്ലത് എന്താണ്, അവരുടെ തിന്മ അവരിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന രൂപത്തിൽ അവർ കള്ളും കുടിച്ച് അവിടെ ഇരിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇനി നാട്ടിലൊക്കെ ചില ഭാഗത്തുണ്ടാകും ചില കള്ളുകുടിയന്മാരുണ്ടാവും, അത് നമ്മൾ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും നിന്ന് കള്ളു കുടിക്കുന്നതൊക്കെ കാണും. അവരവിടെ വെച്ച് കള്ളു കുടിക്കുന്നത് നമ്മൾ ഉപദേശിച്ചാൽ, നമ്മൾ പറഞ്ഞാൽ അതുകൊണ്ട് നന്മയുണ്ടാകുമെന്നുണ്ടെങ്കിൽ നമ്മളത് പറയുക തന്നെ വേണം. ഇവിടെ തർത്താരികളുടെ കാര്യം അങ്ങനെയല്ല, മറിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ബോധത്തിലാണെങ്കിൽ ഇവർ അള്ളാഹുവിനെ ഓർക്കുകയോ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുകയോ ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, അവർ അതിനോടൊപ്പം മനുഷ്യന്മാർക്ക് ഒരുപാട് ഷർറുകൾ ഉണ്ടാക്കും. എന്നാൽ ഇവർക്ക് ബോധമില്ലാതെ കള്ളു കുടിച്ച് ലക്കുകെട്ടിരിക്കുകയാണെങ്കിലോ, അവർ നേരത്തെ പോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കുകയില്ല, ദീനനുസരിച്ച് ജീവിക്കുകയൊന്നും ചെയ്യില്ല, എന്നാൽ അവരുണ്ടാക്കുന്ന ഷർറുകൾ കുറയും. ആളുകൾക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അവർ മാത്രമല്ല അവർ തമ്മിൽ അടികൂടാനും അവർ തമ്മിൽ തന്നെ പ്രശ്നത്തിലാക്കാനുമൊക്കെ അതിമതിയാകുമെന്നാണ്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അവരങ്ങനെ വിട്ടേക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹമൊക്കെ പറഞ്ഞതായി കാണാൻ സാധിക്കും. നീ ഒരാൾ ഒരു ഹറാമായ ഗ്രന്ഥം ഏതെങ്കിലും രൂപത്തിലുള്ള മോശപ്പെട്ട അങ്ങനെ ഇരുന്ന് നോവലുകളും മറ്റുമൊക്കെ വായിക്കുന്ന ഒരാളെ തടയുന്ന സമയത്ത് നീ അത് തടഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിനേക്കാളും വലിയ തിന്മയിലേക്ക് പോകുന്നുണ്ടോ എങ്കിൽ, അഥവാ സിഹറിൻ്റെയോ അതല്ലെങ്കിൽ മതനിഷേധത്തിൻ്റെയോ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളായിരിക്കും ഇത് തടഞ്ഞാൽ അവൻ വായിക്കുക എന്നായെങ്കിൽ അവനെ പോയി ഇതിൽ നിന്ന് തടയാൻ നിൽക്കേണ്ടതില്ല. കാരണം അവൻ ഈ ഹറാമ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കലാണ് അവൻ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന സിഹറിൻ്റെ ഗ്രന്ഥങ്ങളും അതുപോലെ മതനിഷേധത്തിൻ്റെ ഗ്രന്ഥങ്ങളും വായിക്കുന്നതിനേക്കാളും നല്ലത്. ഇത് നിനക്ക് തടയാൻ സാധിക്കുമെങ്കിൽ നീ തടയണം. പക്ഷേ അത് തടയുന്ന സമയത്ത് അതിനേക്കാളും വലിയ ഷറിലേക്കാണ് അവൻ പോകുന്നത് എങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇഅ്ലാമുൽ മുഅഖ്ഖിഇൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇൻകാറുൽ മുൻകരി അർബഉ ദറജാത്, തിന്മ വിരോധിക്കുക എന്നുള്ളത് അതിന് നാല് പദവിയുണ്ട്. അതിലൊന്നാമത്തേ അദ്ദേഹം പറയുന്നത്, നീ തിന്മ വിരോധിച്ചാൽ അത് പൂർണ്ണമായി ആ തിന്മ അവിടെ ഇല്ലാതായി അതിനെതിരായിട്ടുള്ള നന്മ അവിടെ വരും. ഇതാണ് ഒന്നാമത്തെ ഒരു പദവി. രണ്ടാമത്തേത്, നിനക്ക് പൂർണ്ണമായി ആ തിന്മയെ തുടച്ചു നീക്കാൻ പറ്റില്ല എങ്കിലും തിന്മ കുറക്കാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം പറയുന്നു മശ്റൂ അത്താൻ. ഇത് രണ്ടും ചെയ്യേണ്ട കാര്യമാണ്. ഒന്നുകിൽ തിന്മയെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ ശ്രമിക്കുക, ഇനി അത് സാധിച്ചിട്ടില്ല എങ്കിൽ അതൊന്ന് കുറക്കാനെങ്കിലും നീ ശ്രമിക്കുക. മൂന്നാമത്തത് അദ്ദേഹം പറയുന്നു, മൂന്നാമത്തത്, ആ തിന്മ വിരോധിച്ചാൽ അതേപോലെ മറ്റൊരു തിന്മ വരും. ഈ തിന്മ വിരോധിച്ചാൽ അവിടെ നന്മ പകരം വരില്ല, പക്ഷെ മറ്റൊരു തിന്മ വരും. അദ്ദേഹം പറയുന്നു, ഹാദ മൗദിഉ ഇജ്തിഹാദ്, ഇത് ഒന്ന് ശരിക്കും ചിന്തിച്ചു പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ആദ്യത്തെ തിന്മയാണോ രണ്ടാമത്തെ തിന്മയാണോ കൂടുതൽ നമുക്ക് ഷർറ് കുറവ് എന്ന് നമ്മൾ ചിന്തിച്ചു പഠിക്കണം. നാലാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത്, ആദ്യത്തിനേക്കാളും വലിയ ഷർറ് വരുമെന്നാണ്. നമ്മളിപ്പം പറഞ്ഞ ഉദാഹരണങ്ങളിലേക്ക് ഉള്ളതുപോലെ അത് മുഹറം, ആ സമയത്ത് തിന്മ വിരോധിക്കുക എന്നുള്ളത് ഹറാമാണ് എന്നാണ് പറഞ്ഞത്. അവിടെ തിന്മ വിരോധിക്കാൻ പാടില്ല. അഥവാ നമ്മൾ ചെയ്യുന്ന ഒരു തിന്മ വിരോധിക്കൽ അതിനേക്കാളും വലിയ തിന്മ അവിടെ ഉണ്ടാകാൻ കാരണമാകുമെങ്കിൽ നമ്മളത് ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നാൽ ഈ അടിസ്ഥാനം അറിയാത്ത ആളുകൾ ചിലപ്പോൾ അത് പോയി ചെയ്യും. ഇപ്പം ദർഗകളുടെ അടുക്കൽ പോയി നമ്മൾ അവിടെ പോയി അവർക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ച് സംസാരിക്കുക എന്നുള്ളത് നമുക്ക് സാധിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ അങ്ങനെ പോയി ആ രൂപത്തിൽ അവരെ ശക്തമായി എതിർത്ത് സംസാരിച്ചാൽ ഉടൻ തന്നെ അവർ കുറെ ആളെയും കൂട്ടി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിനേക്കാളും ഹൃദയം ഈ ദർഗയോടായിരിക്കും ബന്ധം. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാലൊന്നും അവർക്ക് അത്ര പ്രയാസം ഉണ്ടാവില്ല. ദീനിനെ കുറിച്ച് പറഞ്ഞാലും പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ആ ദർഗയിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞാൽ പ്രയാസം ഉണ്ടാവും. ആ ആളുകൾ വടിയും വടിവാളും ഒക്കെ എടുത്ത് നമ്മളെ മസ്ജിദിൽ വന്ന് ഇവിടെ തകർക്കുക പൊളിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവൃത്തി നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അതിനേക്കാളും വലിയ ഷർറ് ഉണ്ടാക്കാനല്ല നമ്മൾ തിന്മ വിരോധിക്കുന്നത്, മറിച്ച് ആ തിന്മ ഇല്ലാതാക്കാനാണ്. ഈ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. അതല്ല എങ്കിൽ നമ്മൾ പലപ്പോഴും ഇതറിയാതെ ഈ രൂപത്തിലുള്ള പ്രശ്നത്തിൽ ചെന്ന് ചാടും. അത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അഞ്ചാമത്തെ അടിസ്ഥാനമായി പണ്ഡിതന്മാർ പറയുന്നു, لا يجوز للآمر بالمعروف أن يأمر إلا بما يعلم أنه معروف ولا يجوز له أن ينهى إلا عما يعلم أنه منكر. നന്മ കൽപ്പിക്കുന്നവൻ കൽപ്പിക്കുന്ന കാര്യം നന്മയാണ് എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവൻ വിലക്കുന്ന കാര്യം തിന്മയാണ് എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, വല തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് അറിവില്ലാത്ത കാര്യത്തിന്റെ പിന്നാലെ നീ പോകാൻ പാടില്ല. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ്, തീർച്ചയായും നിന്റെ കേൾവിയും കാഴ്ചയും ഹൃദയവും എല്ലാം തന്നെ, കുല്ലു ഉലായിക ദാലിക കുല്ലു ഉലായിക കാന അൻഹു മസ്ഊല, അതെല്ലാം അല്ലാഹു തആല ചോദിക്കുന്നത്. അതുകൊണ്ട് നന്മ കൽപ്പിക്കുമ്പോൾ ഇത് നന്മയാണ് എന്ന് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം. നമ്മളൊരു കാര്യം അത് ഇതാണ് ചെയ്യേണ്ടത്, ഇത് സുന്നത്താണ് എന്ന് പറയുന്നത് അത് പഠിക്കാതെയാകാൻ പാടില്ല. നമ്മൾ സുന്നത്താണെന്ന് പറയുന്ന കാര്യം സുന്നത്തായിരിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മളൊരു കാര്യം ബിദ്അത്താണ്, ഇത് ഉപേക്ഷിക്കണം എന്ന് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇത് ശിർക്കാണ്, ഇത് ചെയ്യാൻ പാടില്ല, ഇതാണ് തൗഹീദ്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യുന്നത് ഹറാമാണ് എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ നമുക്ക് വ്യക്തമായ അറിവുണ്ടായിരിക്കണം. നമ്മൾ അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യരുത് എന്ന് പോയി സംസാരിക്കാൻ പാടില്ല. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, വലാ തഖൂലു ലിമ തസ്ഫു അൽസിനതികുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങളുടെ നാവുകൾ പറയുന്നതിനനുസരിച്ച്, നാവുകളിൽ തോന്നുന്നതിനനുസരിച്ച് ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ലിതഫ്തറു അലല്ലാഹിൽ കദിബ, അള്ളാഹുവിന്റെ മേൽ വ്യാജം കെട്ടിച്ചമക്കലാണത്. നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം, നമ്മൾ പറയുന്ന കാര്യം ഇത് ഹറാം ഇത് ഹലാൽ അല്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ ആയിരിക്കും, അവരില് കുഴപ്പമില്ല, എല്ലാത്തിനും ഹറാം എന്ന് പറഞ്ഞേക്കാം, അതല്ലേ സൂക്ഷ്മത. പാടില്ല, നീ ഹറാമാണെന്ന് പറയണമെങ്കിലും ഹലാലാണെന്ന് പറയണമെങ്കിലും തെളിവ് വേണം. നിനക്ക് തോന്നതൊക്കെ ഹറാമാക്ക, അതൊക്കെ ഹറാമാണ്, ഇത് ഹറാമാണ് അത് ഹറാമാണ് അല്ല, അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കണം. പണ്ഡിതന്മാരായ ആളുകൾ എന്ത് പറയുന്നു, ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു, ഇത് പഠിക്കണം, ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്ന കാര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അറിവില്ലാത്ത കാര്യം നമ്മൾ കൽപ്പിക്കാനോ അറിവില്ലാത്ത കാര്യം നമ്മൾ വിലക്കാനോ പാടില്ല. നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിരോധിക്കുമ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായി അറിവുണ്ടായിരിക്കണമെന്ന പണ്ഡിതന്മാർ പറയുന്നു. മൂന്ന് രൂപത്തിലുള്ള അറിവാണ് ഒരാൾക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഇന്ന കാര്യം അത് തിന്മയാണ് അല്ലെങ്കിൽ ഇന്ന കാര്യം നന്മയാണെന്നുള്ള അറിയവാണ്. അൽ ഇൽമു ബി അന്ന ഹാദ ശൈഇ മിനൽ മഅറൂഫ് വ മിനൽ മുൻകർ, ഈ കാര്യം നന്മയാണ് അല്ലെങ്കിൽ തിന്മയാണെന്നുള്ള അറിവ് ഇവനുണ്ടാകണം. രണ്ടാമത്, അൽ ഇൽമു ബിമാ യതറത്തബു അലാ ദാലിക മിനൽ മസാലിഹി വൽ മഫാസിദ്, ഈ നേരത്തെ പറഞ്ഞ ഖായിദ അഥവാ ഈ നന്മ കൽപ്പിച്ചാൽ അത് മസ്ലഹത്താണ്, ഗുണമാണോ ഉണ്ടാകുക അതല്ല ദോഷമാണോ ഉണ്ടാകുക എന്ന കാര്യം അറിയണം. അതല്ലെങ്കിൽ ഈ തിന്മ വിലക്കിയാൽ ഗുണമാണോ ഉണ്ടാകുക ദോഷമാണോ ഉണ്ടാകുക എന്ന കാര്യം ഇവൻ അറിയണം. മൂന്നാമത്, അൽ ഇൽമു ബിൽ മർതബത്തിൽ മുനാസിബ മിൻ മറാതിബി ഇൻകാരിൽ മുൻകർ, ഇൻകാറിൽ മുൻകർ, തിന്മയെ തടുക്കുക എന്നുള്ളതിന് ചില പദവികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ റഅ മിൻകും മുൻകറൻ ഫലുഗയ്യിറുഹു ബിയദിഹി, ആരെങ്കിലും തിന്മ കണ്ടാൽ അവൻ കൈകൊണ്ട് തടുക്കട്ടെ, ഫഇൻ ലം യസ്തതി ഫബിലിസാനി, അതിന് സാധിക്കുന്നില്ലെങ്കിൽ അവൻ നാവ് കൊണ്ട് പറയട്ടെ, ഫഇൻ ലം യസ്തതി ഫബിഖൽബി, അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ട് അവൻ അതിന് വെറുത്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് ഞാൻ കൈയാണോ അവിടെ ഉപയോഗിക്കേണ്ടത്, നാവാണോ ഉപയോഗിക്കേണ്ടത്, അതല്ല ഞാൻ മനസ്സുകൊണ്ട് വെറുത്തൊഴിവാക്കേണ്ട ഒരു സംഭവമാണോ ഇത് എന്നതിനെക്കുറിച്ചും അവന് വിവരമുണ്ടായിരിക്കണം അല്ലേ. കൈകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും പോയി നമുക്ക് പെരുമാറാൻ സാധിക്കുകയില്ല. നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ നിന്നും ശബ്ദത്തിൽ മ്യൂസിക് വെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ പോയി ആ മ്യൂസിക് വെട്ടിയെടുത്ത് പൊട്ടിക്കുക എന്നുള്ളത് നമുക്ക് പാടില്ല. നമുക്ക് സംബന്ധിച്ചിടത്തോളം അവരോട് പറയാം, വിളിച്ചു പറയാം, നമുക്ക് പ്രയാസമാകുന്നുണ്ട്, ഇത് ഹറാമായ കാര്യമാണ്, നിങ്ങളും ഒഴിവാക്കലാണ് നല്ലത്, എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒന്ന് നമ്മളെയെങ്കിലും അതിൽ നിന്നും ഒഴിവാക്കി തരണം, നിങ്ങളത് കുറക്കണം, ആ രൂപത്തിൽ നമുക്ക് പറയാം. അല്ലെ, ഈ കാര്യമാണ്, നമുക്ക് പല സ്ഥലത്തും പോയാൽ ഇതേ ചെയ്യാൻ പറ്റുകയുള്ളൂ, പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ഇനി ചിലപ്പോൾ നമുക്ക് പറഞ്ഞാലും വലിയ പ്രശ്നമാകും, ഇതൊക്കെ കേവലം നമ്മുടെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള പേടി കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. മറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ ഈ കാര്യം പറയുന്നത് വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ, പറഞ്ഞാലും അവിടെ ഭയങ്കര പ്രശ്നമാകും എന്ന സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാതിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഏത് ദർജ നമ്മൾ ഉപയോഗിക്കണം എന്ന ഇൽമും ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ആളുകൾക്ക് വേണം എന്നതാണ്. ആറാമത്തെ അടിസ്ഥാനം സഹോദരങ്ങളെ, അൽ അസ്ലു ഫിൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകരി അർഫ്ഖു വല്ലീ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നതിൻ്റെ അടിസ്ഥാനം വളരെ നൈർമല്യത്തോടുകൂടി വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ
കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് നന്മ കൽപ്പിക്കുമ്പോഴാകട്ടെ, തിന്മയെ വിരോധിക്കുമ്പോഴാകട്ടെ, എത്ര വലിയ തിന്മയാണെങ്കിലും നമ്മൾ പറയേണ്ടത് ആ രൂപത്തിലാണ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി പറഞ്ഞല്ലോ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നബിയെ താങ്കൾക്ക് അവരോട് ലയ്യനായി സൗമ്യമായി പെരുമാറാൻ സാധിച്ചത്. വലോ കുന്ത ഫള്ളൻ ഗലീദൽ ഖൽബി ലം ഫള്ളു മിൻ ഹൗലി, താങ്കൾ പരുഷ സ്വഭാവിയായിട്ടാണ്, കഠിന ഹൃദയനായിട്ടാണ് അവരോട് പെരുമാറിയിട്ടുള്ളത് എങ്കിൽ, ലൻ ഫള്ളു മിൻ ഹൗലി, അവർ താങ്കളുടെ ചുറ്റിൽ നിന്നും ഓടിപ്പോകുമായിരുന്നു, താങ്കൾ പറയുന്നത് കേൾക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണത്. തിന്മകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വിവരമില്ലാത്തവരാണ്, അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി അറിയാത്തവരാണ്. അതുകൊണ്ട് ആ തിന്മ, അതിനോടുള്ള ഗീറത്ത് കാരണം, ആത്മരോഷം കാരണം ഒരിക്കലും നമ്മളത് എതിർക്കുന്ന സമയത്ത് ആ കഠിനമായ പരുഷമായ രൂപത്തിലല്ല അതിനെ എതിർക്കേണ്ടത്, മറിച്ച് അതിൻ്റെ അസിൽ വളരെ മാന്യമായിട്ട് അവരോട് പറയണം, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം മകന്, ഇങ്ങനെ ചെയ്യാണ് വേണ്ടത് എന്ന രൂപത്തിൽ വളരെ രീതിയിലാണ്, വളരെ നല്ല രീതിയിലാണ്, സൗമ്യമായ രീതിയിലാണ് പറയേണ്ടത്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഉദ്ഉ ഇലാ സബീല റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസന, നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ഇൽമോടുകൂടി, ഹിക്മത്തോടുകൂടി, അതുപോലെ തന്നെ നല്ല സതുപദേശത്തോടുകൂടിയാണ് ക്ഷണിക്കേണ്ടത് എന്ന്. ഇതാണ് അടിസ്ഥാനം. ആളുകൾ നന്മയിലേക്ക് ക്ഷണിക്കേണ്ടതിൻ്റെയും അവരെ തിന്മയിൽ നിന്നും തടുക്കേണ്ടതിൻ്റെയും അടിസ്ഥാനം ഇങ്ങനെ നിർമ്മലത്തോടുകൂടി പറയുക എന്നതാണ്. എന്നാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, മനസ്സിലാക്കി തരുന്നു, ചില സമയത്ത് ഈ അടിസ്ഥാനത്തിൽ നിന്നും പുറത്തു പോകേണ്ടതായ ചില സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം. ചില സമയത്ത് വളരെ പതുക്കെ വളരെ നൈർമല്യത്തോടുകൂടി പറയുന്നതിന് പകരം ചില സമയത്ത് നമുക്ക് ശക്തമായി പറയേണ്ടതായ ചില കാര്യങ്ങളുണ്ടാകും. അവിടെ നമ്മൾ ഏതാണ് ഇവരോട് ഉപയോഗിക്കേണ്ടത്? നൈർമല്യത്തോടുകൂടി പതുക്കെയാണോ ഇവരോട് പറയേണ്ടത്, അതല്ല കുറച്ചു ശക്തമായ രീതിയിൽ പറഞ്ഞാലാണോ കൂടുതൽ ഉപകാരപ്പെടുക എന്ന ഇൽമും കൂടി നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം ഈ നൈർമല്യത്തിലാണ് ദഅവത്ത് നടത്തേണ്ടത് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചില സമയത്ത് ഇതിനെതിരായി ചെയ്തതായി കാണാം. പണ്ഡിതന്മാർ പറയുന്നു, നൈർമല്യത്തോട് പറയുക എന്നുള്ളത് അതാണ് അടിസ്ഥാനം, അസലതാണ്. എന്നാൽ ചില അസലുകൾക്ക് ഇസ്തിസ്ന ഉണ്ടാകും, ഒഴിവ്, അതിൽ നിന്ന് വ്യത്യാസപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും, അതിൽപ്പെട്ടതാണ് ചില സമയത്ത് അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഒരിക്കൽ ഉസാമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം യുദ്ധത്തിന്റെ വേളയിൽ, അദ്ദേഹം യുദ്ധം പടവെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വാളുമായി വെട്ടാൻ നിന്നപ്പോൾ ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് അദ്ദേഹം ഷഹാദത്ത് ചൊല്ലുകയുണ്ടായി. ഉസാമ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, ഇദ്ദേഹം മുസ്ലിമാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പൊ പറഞ്ഞതാണ്, കാരണം അതുവരെ പറഞ്ഞിട്ടില്ല. അവസാനം വെട്ടാൻ പോയപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം ഒന്നും നോക്കിയില്ല, വെട്ടുകയുണ്ടായി. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായിട്ടാണ് ഉസാമ റളിയല്ലാഹു അൻഹുവിനെ വിമർശിച്ചിട്ടുള്ളത്, പതുക്കെ പറഞ്ഞില്ല, വളരെ ശക്തമായി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷവും നീ വെട്ടിയോ എന്ന് ആവർത്തിച്ച് ചോദിച്ചു. നാളെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ഈ വ്യക്തി ഖിയാമത്ത് നാളിൽ വന്നാൽ നീ എന്താണ് ചെയ്യുക എന്ന് വളരെ ശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ ആ യുദ്ധത്തിന് ശേഷമുള്ള ഒരു ദിവസം മുസ്ലിമായാൽ മതിയായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി, അതിനു മുമ്പ് ഞാൻ മുസ്ലിം ആകണ്ടായിരുന്നു, കാരണം അദ്ദേഹത്തിന് ഇത്രയും പ്രയാസമുണ്ടായിട്ടില്ല. അപ്പോൾ ചില സമയത്ത് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാൻ ഈ രൂപത്തിൽ ശക്തമായി ചില ആളുകളോട് പറയേണ്ടി വരും, കാരണം അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ നിന്നും വിട്ടുനിന്നിട്ടുള്ള മൂന്ന് സഹാബികളെ, കഅബ് ബിൻ മാലിക്കിനെ ഉൾപ്പെടെയുള്ള മൂന്ന് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 ദിവസം ഹജർ ചെയ്യുകയുണ്ടായി. അവരോടൊന്നും മിണ്ടിയിട്ടില്ല. അവർ സലാം പറയും, അവർ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് സലാം അടക്കിയോ എന്ന് പോലും അറിയില്ല. അവിടെ നിന്നൊന്നും മിണ്ടിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഴിവ് കഴിവും ഉണ്ടായിട്ടില്ല. എന്നാൽ അവരെക്കാളും മോശമായ മുനാഫിക്കുകളായ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടുന്നുണ്ട്, എന്നാൽ ഈ മൂന്നാളുകളോട് മിണ്ടിയിട്ടില്ല. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു. കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത ഗൗരവവും തെറ്റും തിന്മയൊക്കെ അവർക്ക് മനസ്സിലാകാൻ അവരോട് ആ രൂപത്തിൽ ഹജർ ചെയ്യുകയാണെങ്കിൽ, അവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ, അത് ഉപകരിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം. പക്ഷേ ആ കാര്യം ശരിക്കും മനസ്സിലാക്കണം, അവരെ ഇങ്ങനെ മാറ്റി നിർത്തിയാൽ, അവരെ ഒഴിവാക്കിയാൽ അവർ നന്നാകുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടാകണം. അതല്ല, അങ്ങനെ മാറ്റി നിർത്തിയാൽ അവർ അതിനേക്കാളും മോശത്തിലേക്കും തിന്മയിലേക്കുമാണ് പോകുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് എങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ ഇങ്ങനെ ചെയ്തത് കാരണത്താൽ ഇവർ അങ്ങേയറ്റം തൗബ അവരുടെ മനസ്സിൽ ഉള്ളിലുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇവരുടെ തൗബ സ്വീകരിച്ചതായി ആയത്തിറക്കി. അത്രയും വലിയ സംഭവം നടന്നിട്ടുണ്ട്. അതേപോലെ പല സംഭവങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ ചില സമയത്ത് ശക്തമായ ഭാഷയിൽ എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അഥവാ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അത് അനുവദനീയമാണ് എന്ന് കാണാം. പക്ഷെ അതെപ്പോഴാണ് വേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം. ഏഴാമത്തെ അടിസ്ഥാനമായി പണ്ഡിതന്മാർ പറയുന്നു, യജിബു ഖബ്ല ഇൻകാരിൽ മുൻകരി അയ്യലമൽ മുൻകിർ അന്ന സാഹിബൽ മുൻകരി വാഖിഉൻ ഫീ. തിന്മ വിരോധിക്കുന്ന സമയത്ത് വിരോധിക്കുന്ന വ്യക്തി അറിയണം നീ ആരെയാണോ വിരോധിക്കുന്നത് അവൻ യഥാർത്ഥത്തിൽ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. വല യജൂസുൽ ഇൻകാറു ഖബ്ല ദാലി, അതിന് മുമ്പേ പോയി അതിനെതിർക്കാൻ നിനക്ക് പാടില്ല. ബൽ യജിബു അലൈഹി അത്തസബ്ബുത്, കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് നിനക്ക് നിർബന്ധമാണ്. നീ എന്തുവാ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരാളെ വിമർശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അയാളെ അകറ്റുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ അതിനെക്കുറിച്ച് അറിയണം. അതിനെക്കുറിച്ച് അറിയാതെ നമ്മൾ തിന്മ വിരോധിക്കാൻ പാടില്ല. ഇയാൾ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്തോ, ഇയാൾ ആ നന്മയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, ഈ തിന്മയിൽ ഇയാൾ പെട്ടിട്ടുണ്ടോ എന്നത് കൃത്യമായി അറിയണം. അതിനു മുമ്പേ നമ്മൾ പ്രതികരിക്കാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖു ബിനബഇൻ ഫതബയ്യനു, ഒരു അധർമ്മകാരി വല്ല വാർത്തയുമായി നിന്റെ അടുക്കലേക്ക് വന്നാൽ നീ അത് വ്യക്തമായി അന്വേഷിച്ചറിയണം. അറിഞ്ഞതിന് ശേഷമാണ് ചെയ്യാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളിൽ നിന്ന് പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലൊരു വ്യക്തി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി വരികയാണ്. ആ വ്യക്തി നേരെ വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിസ്കരിക്കാൻ പറയുകയുണ്ടായി. പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അന്വേഷിക്കുകയാണ് ഈ വ്യക്തി നേരത്തെ നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നത്. അപ്പോൾ ഒരാളോട് നീ എന്താ കാണാതെ, എന്താ നിന്നെ കണ്ടില്ല, അല്ലെ ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ സ്ഥിരമായി ചെയ്തൊരു നന്മക്ക് ഒരാളെ കണ്ടിട്ടുണ്ടാവില്ല, അപ്പോൾ നീ എന്തുകൊണ്ട് അത് ചെയ്തിട്ട് നിന്നെ കണ്ടിട്ടില്ലോ എന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് അയാളത് ചെയ്തിട്ടുണ്ടോ, വേറെ എവിടെന്നെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ വേറെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത് വലിയ പാഠമാണ്. അതറിയാതെ വിമർശിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്നാണ്. എട്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അൽ ഖുദ്റത്തു അല ഇൻകാരിൽ മുങ്കർ, തിന്മ വിരോധിക്കാൻ അല്ലെങ്കിൽ നന്മ കൽപ്പിക്കാനുള്ള കഴിവ് ഒരാൾക്കുണ്ടായിരിക്കണം. ആ കഴിവില്ലായെങ്കിൽ അയാൾ ചെയ്യേണ്ടതില്ല എന്നാണ്. കഴിവുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ശാരീരികമായ കഴിവ്. ഒരാൾക്കൊരു തിന്മ വിരോധിക്കണമെങ്കിൽ ശാരീരികമായ ചില കഴിവ് വേണം. ചില ആളുകൾക്ക് പോയി പറയാൻ സാധിക്കാത്ത ആളുകളുണ്ടാകും, രോഗികളുണ്ടാകും, അങ്ങനെയുള്ള കാര്യമുണ്ടാകും. രണ്ടാമത്തെ കാര്യം, അത് കഴിവുണ്ട്, പക്ഷേ അവിടെ ഒഴിവാക്കാനുള്ള കാരണം ഇതിനേക്കാളും വലിയ ഷറുകൾ അവിടെ ഉണ്ടാകും എന്നുള്ള കാരണത്താലാണ്. അഥവാ ഷറഈ ആയിട്ടുള്ളൊരു കഴിവ് അവിടെ ഇല്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം മുൻകറാത്തുകൾ, മക്കയിലുള്ള മുൻകറാത്തുകൾ ആദ്യ കാലഘട്ടത്തിൽ എതിർത്തിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ പോകുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വിഗ്രഹങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഹറാമുകളുണ്ട്. പക്ഷെ അന്ന് അത് എതിർക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് ശേഷം അതിനുള്ള വിഗ്രഹങ്ങളെയും മറ്റുമൊക്കെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞത്. അപ്പൊ ചില സമയത്ത് നമുക്ക് കഴിവ് ശാരീരികമായി ഉണ്ടാകും, പക്ഷേ നമുക്ക് അവിടെ ഷറഈ ആയിട്ടുള്ള ഒരു കഴിവ്, അത് നീക്കാനുള്ള കഴിവ് ഉണ്ടാവുകയില്ല. ആ സമയത്ത് അതിനെ ശ്രദ്ധിക്കണം. ആ സമയത്ത് നമ്മളത് ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. ഒൻപതാമത്തെ കാര്യം, അൻ യക്കൂനൽ മുൻകറു ഔൽ മുഖാലഫ, എതിർക്കപ്പെടേണ്ടതായ അല്ലെങ്കിൽ എതിരായിട്ടുള്ള കാര്യം, മിനൽ മസായിൽ ഗൈറിൽ ഇജ്തിഹാദിയ, ഇജ്തിഹാദി അല്ലാത്ത മസായിലുകളായിരിക്കണം. അല്ലത്തി ലാ യസൂഖുൽ ഖിലാഫു ഫിഹ, അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലാത്ത വിഷയമായിരിക്കണം. അഭിപ്രായ വ്യത്യാസമുള്ള, ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണെങ്കിൽ അത് സാധാരണ തിന്മകൾ എതിർക്കുന്നത് പോലെ അവിടെ എതിർക്കാൻ പാടില്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാർ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ചില വിഷയങ്ങൾ അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ഇടയിൽ തന്നെ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമുണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ എതിർക്കുന്ന സമയത്ത് വ്യക്തമായ ഹറാമുകൾ എതിർക്കുന്നത് പോലെ എതിർക്കപ്പെടാൻ പാടില്ല. അതല്ലെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസത്തിൽ ഒരു അഭിപ്രായം സ്വീകരിച്ച ആൾ വ്യക്തമായ ഹറാമു ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പാടില്ല. ഇത് അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ഇടയിൽ ഇജ്മാഉള്ള ഖായിദയാണ്, ഏക അഭിപ്രായമുള്ള കാര്യമാണ്. ഇതിനുള്ള തെളിവായി അവർ ഉദ്ധരിച്ചിട്ടുള്ളത് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് യാത്ര പോകുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ ബനു ഖുറൈദയിലെത്തിയാൽ അസർ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവരങ്ങനെ വഴിയിൽ കുറച്ച് വൈകുകയുണ്ടായി. വഴിയിൽ വൈകിയ സമയത്ത് ബനു ഖുറൈദയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അസറിന്റെ സമയമായി. അപ്പോൾ സഹാബത്തിനിടയിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ടായി. ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബനു ഖുറൈദയിൽ എത്തിയാൽ അസർ നിസ്കരിക്കണം എന്നാണ്, അപ്പൊ അതിനു മുമ്പ് നമ്മൾ നിസ്കരിക്കുകയില്ല എന്നവർ തീരുമാനിച്ചു. എന്നാൽ വേറെ ചില സഹാബത്ത് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് യാത്ര വേഗത്തിൽ അസറിന്റെ സമയമാകുമ്പോൾ ബനു ഖുറൈദയിൽ എത്തണമെന്നാണ്. മാത്രവുമല്ല നിസ്കാരം അതിന്റെ സമയമായാൽ നിസ്കരിക്കണം എന്നും അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ചിലർ അവിടെ വെച്ച് നിസ്കരിക്കുകയുണ്ടായി, ചിലർ വൈകിട്ട് ബനു ഖുറൈദയിൽ എത്തിയിട്ടാണ് അസർ നിസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ യാത്ര കഴിഞ്ഞപ്പോൾ ഈ വിവരം ആളുകൾ അറിയിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരെയും എതിർത്തിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ പരിഗണിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ആ രൂപത്തിലാണ് കാണേണ്ടത് എന്നാണ്. അപ്പൊ അതിനുള്ള മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒട്ടകത്തിന്റെ മാംസം കഴിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ വുളുവോടുകൂടി ഒരാൾ ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാൽ അയാളുടെ വുളു മുറിയുമെന്നാണ് ഹംബലി മദ്ഹബിലെ അഭിപ്രായം. എന്നാൽ മറ്റു മദ്ഹബുകളിൽ അഭിപ്രായം ഇല്ല. ഷാഫി മദ്ഹബിലോ ഹനഫി മദ്ഹബിലോ ഒന്നും അഭിപ്രായം ഇല്ല. അപ്പോൾ ഒരു വ്യക്തി, അയാളൊരു ഷാഫിഇയ, അയാൾ വുളു എടുത്തിട്ടുണ്ട്, നിസ്കരിക്കാൻ വരുന്നതിന് മുമ്പ് അയാൾ ഒട്ടകത്തിന്റെ ഇറച്ചിയോ മറ്റോ ഒക്കെ കഴിച്ചിട്ടുണ്ട്. അയാൾ വന്ന് നിസ്കാരത്തിന് ഇമാവ് നിന്നാൽ ഹംബലികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ ആ അഭിപ്രായം മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളവും അവരെ പുറകിൽ നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഒരിക്കലും തന്നെ അയാൾ വുളുവില്ലാതെയാണ് നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞ് അയാൾ വുളുവില്ലാതെ സാധാരണ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ കാഫിറാകുമെന്ന് വരെ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരാൾ മനഃപൂർവ്വം വുളുവില്ലാതെ നിസ്കരിച്ചാൽ അയാൾ ദീനിനെ പരിഹസിക്കലാണ്, അത് കുഫറാണെന്ന് വരെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അയാളോട് കാണിക്കുന്നത് പോലെ ഇവിടെ കാണിക്കാൻ പാടില്ല. മറിച്ച് ഇയാൾ ഈ അഭിപ്രായ വ്യത്യാസത്തിൽ അത് തെറ്റല്ല, വുളു മുറിയുകയില്ല എന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും നിസ്കാരത്തിന്റെ വിഷയത്തിൽ. അതുപോലെ മറ്റു പല വിഷയങ്ങളിലും അങ്ങനെ അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിനെ എതിർക്കുന്ന സമയത്ത് അല്ലെ, ഇപ്പൊ നിസ്കാരത്തിൽ ഒരു വ്യക്തി പറയുന്നു ഞാൻ തശഹുദിൽ വിരളനക്കും, വേറൊരു വ്യക്തി പറയുന്നു ഞാൻ തശഹുദിൽ വിരളനക്കുകയില്ല. രണ്ടും പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായങ്ങളാണ്. അപ്പൊ ഒരു വ്യക്തി അനക്കിയിട്ടില്ല എങ്കിൽ ആ മറ്റേ വ്യക്തി പറയാണ് നീ എന്താണ് സുന്നത്ത് കിട്ടിയിട്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഒരു വ്യക്തി അനക്കുന്നു അപ്പൊ സുന്നത്തിലില്ലാത്ത കാര്യം ബിദഅത്തല്ലേ നീ ചെയ്യുന്നത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൂടാ. കാരണം ഇത് അഭിപ്രായ വ്യത്യാസം, ശക്തമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന വിഷയമാണ്. അപ്പൊ ആ നിലയിൽ മാത്രമേ അതിനെ കാണാൻ പാടുള്ളൂ. അപ്പൊ അതേപോലെയുള്ള പല വിഷയങ്ങളുണ്ടാകും സഹോദരങ്ങളെ. ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം ദാവത്തിന് വേണ്ടിയിട്ട് വീഡിയോഗ്രാഫി അത് അനുവദിച്ച പണ്ഡിതന്മാരുണ്ട്, അത് അനുവദിക്കാത്ത പണ്ഡിതന്മാരുണ്ട്. അതിന് അനുവദിക്കാത്ത ആളുകൾ അത് കൈകൊണ്ട് വരക്കുന്ന ചിത്രത്തിൽ തന്നെ പെടും, ഹറാമാണ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അനുവദിച്ച ആളുകൾ അത് അതിൽ പെടുകയില്ല, അതിന്റെ ഹുക്മ് വേറെയാണ്, അത് മറ്റേതുപോലെയല്ല എന്ന് പറയും. അപ്പോൾ അനുവദിക്കാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ അനുവദിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അത് അനുവദിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഒരു കള്ളു കുടിക്കുന്നവനെ പോലെ അല്ലെങ്കിൽ വ്യഭിചരിക്കുന്ന ഒരുവനെ പോലെ അല്ലെങ്കിൽ പലിശ തിന്നുന്ന ഒരുവനെ പോലെയുള്ള ഹറാമു ചെയ്തു, ഇത് വലിയ ഹറാമാണ് എന്ന് പറഞ്ഞ് ശക്തമായി അയാൾ എതിർക്കുക എന്നുള്ളത് ഇയാളെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. മറിച്ച് പണ്ഡിതന്മാർ പറയുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ കയ്യിലുള്ള തെളിവനുസരിച്ചിട്ട് ഇവനെ പറഞ്ഞു കൊടുക്കുക. ഇത് പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്. എന്റെ അടുക്കൽ ഇന്ന ഇന്ന തെളിവുണ്ട്, നീ തെളിവ് പരിശോധിച്ചു നോക്കൂ എന്നാണ് അവർ ചെയ്യാറുള്ളത്. അല്ല, ഇമാം ഷാഫി റഹിമഹുള്ളയെ പോലുള്ള ആളുകൾ പറയാറുള്ളത് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നമ്മൾ ചർച്ചകൾക്കിരിക്കും, എന്റെ അടുക്കളുള്ള തെളിവുകൾ ഞാൻ അങ്ങോട്ട് പറയും, അവന്റെ അടുക്കളുള്ള തെളിവുകൾ ഞങ്ങൾ ഇങ്ങോട്ട് കേൾക്കും, കേട്ടതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അഥവാ സഹാബത്തിന്റെ കാര്യമൊക്കെയാണ്, താബിഈങ്ങളുടെ കാര്യങ്ങൾക്കാണ് അവർ പറയാറുള്ളത് നമ്മളെക്കാളും ഖൈർ അവരാണ്. അവർ പറയും അവരെക്കാളും ഖൈർ ഇവരാണ്, അവർ സൂക്ഷ്മതൊക്കെ ചെയ്യുന്നതായിരിക്കും. ആ രൂപത്തിലാണ് നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നത് എന്നാണ്. അതല്ലാതെ ഒരിക്കലും അവരെന്തു ചെയ്യുമായിരുന്നില്ല. ഇത്തരം അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ശക്തമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തമ്മിൽ തല്ലുകയും തെറ്റുകയും ചെയ്യുക എന്നുള്ളത് അവരിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നിർത്തണം. ഇതാണ് ഒൻപതാമത്തെ കായിക. അഥവാ നമ്മൾ എതിർക്കാൻ പോകുന്ന വിഷയങ്ങൾ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ളതാണോ ഇല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ സഹോദരങ്ങൾ, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഇങ്ങനെയല്ല. ഇപ്പൊ സംഗീതത്തിന്റെ വിഷയമെടുത്താൽ ശരിയാണ്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ വളരെ ചുരുക്കം ഇബ്നു ഹസം റഹിമഹുള്ളയെ പോലുള്ള ആളുകളൊക്കെ ആ കാലഘട്ടത്തിലുള്ള സംഗീതം പറ്റുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദിയായ തെറ്റായിട്ടാണ് പിൻഗാമികൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ ആ വിഷയത്തിൽ വന്ന വലിയ അബദ്ധമാണ്. അതുകൊണ്ട് അലുസുനത്തിന് പെട്ട ഒരു പണ്ഡിതനാണല്ലോ ഇബ്നു ഹസം. അതുകൊണ്ട് ഞാൻ സംഗീതം കേൾക്കുമെന്നൊരാൾ പറയുകയാണെങ്കിൽ അത് ഈ അഭിപ്രായ വ്യത്യാസം പോലെയല്ല, അഥവാ എല്ലാ അഭിപ്രായ വ്യത്യാസവും ഒരേ ദർജയല്ല. കാരണം അതിന് യാതൊരു തെളിവില്ല, അതിന് യാതൊരു തെളിവില്ല. സംഗീതത്തെ ഹറാമാക്കിക്കൊണ്ടുള്ള ഖുർആനിൽ ആയത്തുകൾ എമ്പാടുമുണ്ട്, ഹദീസുകൾ സഹിഹായി ധാരാളം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുപോലെയാണ് എന്നല്ല. ചിലപ്പോൾ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിൽ തന്നെ ചില പണ്ഡിതന്മാർ വളരെ ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങളൊക്കെ പറയും. അപ്പം എല്ലാ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളും നമ്മൾ പിൻപറ്റാൻ പോയാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ആരാണോ പണ്ഡിതന്മാരുടെ റുഖ്സകൾ പിൻപറ്റുന്നത്, ഇളവുകൾ മാത്രം നോക്കി പിൻപറ്റുന്നത്, അവനിൽ എല്ലാ ഷർറുകളും സമ്മേളിക്കുമെന്നാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മളാകാൻ പാടില്ല. അല്ലെ, ചില ആളുകൾ അങ്ങനെ അഭിപ്രായ വ്യത്യാസമാണ്, എല്ലാ അഭിപ്രായ വ്യത്യാസമാണ് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ ഹറാമുകൾ ചെയ്യാൻ അതിലനുവാദമില്ല. മറിച്ച് ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏത്, ദുർബലമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏത്, ഇത് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാധാരണക്കാർക്കുള്ള മനസ്സിലാക്കാനുള്ള വഴി എന്ന് പറയുന്നത് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരിലേക്ക് കാര്യങ്ങൾ മടക്കുക എന്നുള്ളതാണ്. അവർ നമുക്ക് പറഞ്ഞു തരും ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത്. അവരോട് ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കും. അതല്ല നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ ഒരു വികാരവും, നമ്മൾ പണ്ടേ അങ്ങനെയാണ് മനസ്സിലാക്കിയത്, നമ്മൾ തുടക്കത്തിൽ ഇവരൊക്കെ ഇങ്ങനെ എതിർത്തതല്ലേ, ഇവരൊക്കെ നമ്മൾ ശക്തമായി പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ നമുക്ക് മാറ്റി പറയാൻ സാധിക്കുകയില്ല എന്നൊക്കെയുള്ള നമ്മുടേതായ ബാലിശമായ ചിന്തകളും വികാരങ്ങളുമല്ല വിഷയങ്ങളെ സമീപിക്കാൻ നമുക്ക് പ്രേരിതമാകേണ്ടത്. മറിച്ച് തെളിവുകൾ, എന്താണ് ഇതിൻ്റെ തെളിവുകൾ, ഇത് ശക്തമായ അഭിപ്രായ വ്യത്യാസം ഉള്ളതാണോ ഇല്ലേ എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ്. പത്താമത്തെ അവസാനത്തെ ഖാഇദ സഹോദരങ്ങളെ, അൽ ഇൻകാറു അലാ വുലാത്തുൽ ഉമൂരി യഖ്തലിഫു അൻ ഇൻകാരി അലാ ഗൈരിഹിം. ഭരണാധികാരികളെ എതിർക്കുക എന്നുള്ളത് സാധാരണക്കാരെ എതിർക്കുന്നത് പോലെയല്ല, മറിച്ച് അതിൽ വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, മൻ അറാദ അൻ യൻസഹ ലിദി സുൽത്താൻ ഫലാ യുബ്ദി ലഹു അലാനിയ വലാകിൻ യഖുദ് ബിയദിഹി ഫയഖ്ലു ബിഹി ഫഇൻ ഖബില മിൻഹു ഫദാക വഇല്ല കാന ഖദ് അദ്ദ അല്ലദി അലൈഹി. ആരെങ്കിലും ഭരണാധികാരിയെ നസീഹത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അത് നിങ്ങൾ പരസ്യമാക്കാൻ പാടില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കൈപിടിച്ചുകൊണ്ട് അദ്ദേഹവുമായി ഒറ്റക്കിരുന്നുകൊണ്ട് ആണ് കാര്യങ്ങൾ പറയേണ്ടത്. നാട്ടിൽ ഇങ്ങനെയുണ്ട്, ഇത് ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണ്, നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് പറയാൻ കഴിവുള്ള ആളുകൾ രഹസ്യമായിട്ടാണ് പറയേണ്ടത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. ഫഇൻ ഖബില മിൻഹു ഫദാ, അദ്ദേഹം അത് സ്വീകരിച്ച് തിരുത്താൻ തയ്യാറായാൽ അൽഹംദുലില്ലാ, വഇല്ല കാന ഖദ് അദല്ലദി അലൈഹി, എന്താണോ നിന്നേക്കുള്ള ബാധ്യത അത് നിറവേറ്റിയിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതല്ലാതെ അതിനെതിരെ ശക്തമായി പരസ്യമായി നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്രയുമാണ് സഹോദരങ്ങളെ പ്രധാനപ്പെട്ട 10 അടിസ്ഥാനങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിനിയും മനസ്സിലാക്കേണ്ടതായ ധാരാളം അറിവുകളുണ്ട്. ഇൻഷാല്ലാ മറ്റു മജ്ലിസിൽ നമുക്കത് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ഈ വലിയ ദൗത്യം അതതിൻ്റെതായ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി അള്ളാഹു സുബ്ഹാനഹു വതആല പുകഴ്ത്തി പറഞ്ഞ ആ മുഅ്മിനീങ്ങളുടെ വിശേഷ ഗുണമുള്ള ആളുകളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ള തിന്മകളും കുറ്റങ്ങളും പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന വസിദ്ന ഇൽമ. اللهم آتِ نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشى ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.
വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.